ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമുക്ക് വെളിപ്പാട് പുസ്തകം 5:2 9 വായിക്കാം. വെളിപ്പാട് പുസ്തകം 5:2 9
ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു.
ആരുള്ളൂ, യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. 9
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി.
യോഗ്യനാരുള്ളൂ, യോഗ്യനാരുള്ളൂ,
നീ യോഗ്യൻ,
യോഗ്യനാരുള്ളൂ, നീ യോഗ്യൻ,
നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. രാത്രി യോഗ്യനായ ക്രിസ്തു എന്നാ സംസാരിക്കാൻ തുടങ്ങി. യോഗ്യനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആയിരം ആയിരം അയോഗ്യന്മാരുടെ മുൻപിൽ ഒരേ ഒരു യോഗ്യൻ. സ്വർഗം പരസ്യ പ്രഖ്യാപനം ചെയ്യുക, യോഗ്യൻ ഒരുവൻ മാത്രം. ഈ സ്ഥലം വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോ അതിന്റെ ഔട്ട്ലൈൻ ഒക്കെ പറയുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ അങ്ങനെ ഒത്തിരി ഔട്ട്ലൈൻ പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒത്തിരി പറയാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പോവാം.
7:95-96 ഇടയിൽ ഏജിയൻ കടലിന്റെ നടുവിലുള്ള പത്മോസ് ദ്വീപിൽ വെച്ച് ചിറ്റാസിയുടെ പശ്ചിമ തീരത്തു നിന്ന് 32 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഏജിയൻ കടലിന്റെ നടുവിലുള്ള പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് ഈ വെളിപ്പാട് പുസ്തകം വിശുദ്ധ യോഹന്നാനാൽ എഴുതപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്.
തൂലമായതും തിരികെത്തുന്നതുമായ പർവ്വതത്തിൽ മേഘദമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം ഇവയുടെ ഇടയിൽ സീനായ് കൊടിമുടി ഇടിനാദത്തിനിടയിൽ തുടങ്ങി വച്ച ഈ തിരുവചനം ഇടിമക്കളിൽ ഒരുവനായ യോഹന്നാനാൽ എഴുതി അവസാനിപ്പിക്കണമെന്ന് ദൈവത്തിന് തിരികെതമുണ്ടായി.
അങ്ങനെ യോഹന്നാനാണ് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗമായ വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിച്ചത്.
യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഹെഡിങ്ങിൽ കാണുന്നത്. യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ തുടക്കം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യോഹന്നാന്റെ വെളിപ്പാടല്ല, യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട്, ഉണ്ടാക്കി കൊടുത്തതാരാന്നാ ഇനി പഠിക്കേണ്ടത്.
യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നേരാൽ സംഭവിക്കാനിരിക്കുന്നത്. ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ ഒരു ദൂതൻ മുഖാന്തരം യോഹന്നാനെ പ്രദർശിപ്പിച്ചു. ചിറ്റാസിയയുടെ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈജൻ കടലിന്റെ നടുവിൽ വെച്ച് ഇവനിതെല്ലാം പകർത്തി. ഏഷ്യയിലുള്ളതാ അല്ലെങ്കിൽ ഏഷ്യ മൈനറുള്ള 7 സഭകൾക്ക് ഇത് ദൂതായി പ്രകാശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വെളിപ്പാട് പുസ്തകം നമുക്കും ലഭ്യമായി തന്നത്.
1 ഒടുക്കത്തെ പുസ്തകങ്ങളെ ചേർത്ത് അങ്ങോട്ട് പിടിക്കാമെങ്കിൽ എന്നാ കോമ്പിനേഷൻ ആണെന്നറിയാമോ? ഈ 66 പുസ്തകങ്ങളും പലയിടങ്ങളിൽ എഴുതുകൊണ്ട് പല പല നിലവാരത്തിൽ എഴുതിയതാണെങ്കിലും ഈ 66 പുസ്തകങ്ങളെ ഒരുപോലെ ചരട് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പരിശുദ്ധാത്മ ഒന്ന് തന്നെയാകയാൽ ഈ പുസ്തകം ആവർത്തിച്ച് വായിച്ചാൽ മനസ്സിലാകും ആരാണ് ഒറ്റ വ്യക്തിയായി എഴുതിയിരിക്കുന്ന. അത്ര കൃത്യമാണ് ഈ പുസ്തകത്തിന്റെ രചന.
ഇനി ഒരു ഭാഗം കൂടെ പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് വിട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം.
വേദപുസ്തകം 66 മുറികൾ അടങ്ങിയ ഒരു വലിയ ബംഗ്ലാവാണെങ്കിൽ
ഉൽപ്പത്തി പുസ്തകം അതിന്റെ പോർട്ടിക്കോറുമായിരിക്കും. പുറപ്പാട് പുസ്തകം അതിലെ ഡ്രസ്സിംഗ് റൂമായിരിക്കും. ദേവ്യ പുസ്തകം അതിലെ ആരാധന മുറിയായിരിക്കും. സംഖ്യാ പുസ്തകം അതിന്റെ സ്റ്റോർ റൂമായിരിക്കും. സങ്കീർത്തന പുസ്തകം സംഗീത മുറിയാണ്. ഉത്തമഗീതം മണവറയാണ്. വെളിപ്പാട് കലവറയാണ്. ഇന്ന് രാത്രിയിൽ കലവറയിലേക്ക് കടന്നു വന്നിരിക്കും നമുക്ക് ഇതിനകത്തൊന്ന് വാരി ആസ്വദിക്കുവാൻ, ഭക്ഷിച്ച് ആരാധിക്കുവാൻ, ആനന്ദിക്കുവാൻ. വലിയവനായ ദൈവമേ, വട്ടളമാശി ചരിച്ചു വിളമ്പണേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് രാത്രിയിൽ സ്വർഗീയമായ ഭോജനം ആശംസിച്ചുകൊണ്ടാണ് ഈ തിരുവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകം 5 സ്വർഗീയമായ ഒരു സമ്മേളനമാണ്.
വെളിപ്പാട് പുസ്തകം 4 യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റി അടുത്ത സമ്മേളനത്തിന്റെ ഇടപാടുകൾ ക്രമീകരിക്കുക. വരിക മേലാൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്
യോഹന്നാനെ വിളിക്കുന്നതായി കാണുന്നു. പിന്നെ സംഭവിക്കുന്നതൊക്കെ മേലാൽ സംഭവിക്കാനിരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞതല്ല, മേലാൽ സംഭവിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും സംഭവിക്കാനിരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ശ്രേഷ്ഠമായ ഒരു സമ്മേളനമാണ്. സമ്മേളനത്തെ വിസ്തരിക്കാൻ നിൽക്കുകയല്ല, ഇന്ന് രാത്രി അതിനകത്തുനിന്നൊരു വാക്കടർത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സമ്മേളനത്തിൽ ശ്രേഷ്ഠനായി നിൽക്കുന്ന ക്രിസ്തുവിനെ വിസ്തരിക്കുവാനായി തുടങ്ങുകയാണ്.
24 മൂപ്പന്മാർ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി നടുവിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവനെ കുറിച്ച് അവന്റെ സൗന്ദര്യ ശാസ്ത്രം പ്രഖ്യാപിക്കുന്നത്, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായവൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, വെണ്മയും ചുവപ്പുമുള്ളവനായവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി
7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കാണും. ഈ പുസ്തകം വാങ്ങുവാനെങ്കിലും അതിന്റെ മുദ്ര പൊട്ടിപ്പാനെങ്കിലും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ
സ്വർഗത്തിലെല്ലാം തപ്പുന്നു. യോഗ്യനെ തപ്പുക,
ആരുണ്ട് സ്വർഗത്തിൽ? ആരെങ്കിലും യോഗ്യന്മാരുണ്ടോ? മീഖായേൽ പറഞ്ഞ് ഞാൻ യോഗ്യനല്ല,
ഗബ്രിയേലും യോഗ്യനല്ല, അബിയേൽ യോഗ്യനല്ല, ഉറിയേൽ യോഗ്യനല്ല, അർക്കോസന്മാർ യോഗ്യന്മാരല്ല, ഐലോവോസന്മാർ യോഗ്യന്മാരല്ല, മോറോവോസന്മാർ യോഗ്യന്മാരല്ല, മൗക്വന്മാർ യോഗ്യവന്മാരല്ല. ആരാ യോഗ്യൻ? ആരാ യോഗ്യൻ? സ്വർഗത്തിലും ഭൂമിയിലും ആരെയും കണ്ടില്ല. ഭൂമിയിൽ യോഗ്യന്മാരെ തപ്പിയപ്പം, ഭൂമിയിൽ യോഗ്യന്മാരാണെന്ന് നമ്മൾ വിചാരിച്ച പല പുള്ളികളും മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞാൻ യോഗ്യനല്ലെന്ന്. ഉദാഹരണം, യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചിട്ട് താനൊരു യോഗ്യനാണോട്? അദ്ദേഹത്തെ കുറിച്ച് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ആരും യോഹന്നാനോളം ശ്രേഷ്ഠൻ ഇല്ലെന്ന്. ഈ ജനനം കൊണ്ട് ശ്രേഷ്ഠൻ എന്ന അഭിധാനത്തിന് അറിയപ്പെടുന്ന യോഹന്നാൻ സ്നാപകനെ, ഞങ്ങൾ നിങ്ങളെ വിളിച്ച് വ്യക്തമായി ശക്തമായി ചോദിക്കുക, താനൊരു യോഗ്യനാണോ? അദ്ദേഹം മുൻപോട്ട് കയറി വന്നെന്ന് രണ്ട് കൈയെടുത്ത് തൊഴുതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അങ്ങയുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും ഞാനൊരു യോഗ്യനല്ല. ശ്രേഷ്ഠനെന്ന് വിചാരിക്കുന്ന യോഹന്നാൻ താനായി തന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ യുഗങ്ങളുടെ പുരുഷനാണ്. പ്രവാചകന്മാരും ന്യായപ്രമാണോ? യോഹന്നാൻ വരെ മാത്രം. യോഹന്നാൻ യുഗപുരുഷനേ, നിങ്ങൾ ആരല്ല? അവൻ പറഞ്ഞു, യോഗ്യനല്ല. ശരി, മാറി നിൽക്കൂ. ദേവകർത്തം കയറി വരുന്നുണ്ട്. പള്ളിപ്രമാണി, പള്ളിപ്രമാണി എന്ന് പറഞ്ഞാൽ പള്ളിയിലെ പ്രമാണി. പള്ളിക്കാര്, പള്ളിയിലുള്ളവരെല്ലാം പ്രമാണിമാരാ കേട്ടോ. ഒരുമാരിപ്പെട്ടവൻ വല്ലോ പള്ളി കയറുമോ? പള്ളിയിലുള്ളതെല്ലാം പ്രമാണിമാരാ. പിന്നെ അതിന്റെ പുറത്തൊരു പ്രമാണി എന്ന് പറഞ്ഞാൽ ഉഗ്രൻ പ്രമാണി, പള്ളിയിലെ മെയിൻ പ്രമാണി. പുള്ളി ഒരിക്കൽ എന്റെ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വന്നിന്ന് തൊഴിൽ കൈകളോട് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങന്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ. ബാക്കി നിങ്ങൾ പറ, ഞാൻ യോഗ്യനല്ല. ഓരോരുത്തരും ഓരോരുത്തരും അത് പറയാ, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. വേർത്തം കിടക്കുന്നു ഇന്നത്തെ തലമുറയുടെ പ്രതീകം. സാധാരണ എല്ലാ യോഗങ്ങളിലും എല്ലാ പ്രസംഗങ്ങളിലും പ്രസംഗം വരുന്നതിന് മുമ്പ് പുള്ളി ഇങ്ങെത്തും, മുടിയനായ പുത്രൻ. ഞങ്ങളെല്ലാം പുള്ളിയെ കൊണ്ടായി വരുന്നത്, കാരണം പുള്ളിയെ വിസ്തരിക്കാൻ കൊള്ളാം, വിസ്തരിക്കാൻ കൊള്ളാം, പല കാര്യത്തിനായാലും നിർത്തി വിസ്തരിക്കാൻ കൊള്ളാം. മുടിയനായ പുത്രൻ ഏത് പ്രസംഗന് എവിടുന്ന് വന്നാലും പുള്ളിയും കൂടെ വരും, മുടിയനായ പുത്രൻ. കാരണം അയാളെ വിസ്തരിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയം പലരും തെളിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യവനും ഒരു ദിവസം അപ്പന്റെ മുമ്പിൽ വന്നിരുന്നോണ്ട് പറയാ, ഞാൻ യോഗ്യനല്ല. അപ്പാ, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, കാരണം ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരനൊരുത്തനെ പോലെ നീ ആക്കണമേ. ഇങ്ങനെ അങ്ങോട്ട് നിരത്താൻ തുടങ്ങിയാൽ ആയിരം 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 അയോഗ്യന്മാരെ നിരത്താം, പക്ഷേ യോഗ്യനായി നിരത്തുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രേനായ യേശു. ഹല്ലേലൂയ. ഇവനെ സ്വർഗം വിളിച്ചു പറയുകയാണ്, ഇവൻ യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. പ്രൈസ് ദ ലോർഡ്.
നീ യോഗ്യൻ കുഞ്ഞാടേ, നീ യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. ഇന്ന് രാത്രി ഞാൻ എന്റെ യോഗ്യനെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ തുടങ്ങ.
ഒന്ന്, ഇവൻ രക്ഷിപ്പാൻ യോഗ്യൻ. രണ്ട്, ഇവൻ വീണ്ടെടുപ്പാൻ യോഗ്യൻ. മൂന്ന്, ഇവൻ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. നാല്, ഇവൻ യോഗ്യ മണവാണ്. അഞ്ച്, ഇവൻ ന്യായം വിധിക്കുവാൻ യോഗ്യൻ. ഈ അടുക്കിലായിരിക്കും ഈ ദിവസങ്ങളിൽ പ്രസംഗം. എന്നോട് ഒരാൾ വന്നപ്പോഴേ ചോദിച്ചു, എല്ലാ ദിവസവും ഒരു വിഷയം തന്നെ തുടരുമാനം പ്രസംഗിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അതല്ല, അതാ നല്ലത്. എന്താ ചോദിച്ചു? പറഞ്ഞു, അതാ കേൾക്കാനും പഠിക്കാനും സുഖം. അതിന് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യുന്നു. ഈ കാളം ഊടാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കാര്യകാരണ സഹിതം കാര്യം പറയാം. അതാ സുഖം. നമുക്ക് പഠിക്കാം. തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന അവസരത്തോടത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നീ രക്ഷിപ്പാൻ യോഗ്യൻ. മാറി നിൽക്കട്ടെ സകല അയോഗ്യന്മാരും. മുടിയംപുത്രൻ മാറി നിൽക്കാൻ കാരണം നീ ഇന്നത്തെ തലമുറയുടെ പ്രതീകമാണ്. മുടിയംപുത്രൻ എന്ന് പേര് വന്നതന്നെ എനിക്ക് തോന്നുന്നു മുടി കൂടുതലായിട്ടായിരിക്കും. ഇന്നുണ്ടല്ലോ അങ്ങനെ ചില പുള്ളികൾ മുടി, കാരണം വന്നപ്പോഴേ പറഞ്ഞു, ഇതാ കത്തിരിക്കട പൊന്നുമാനേവന്റെ മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കുകയിൽ. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രതീകം പോലെ പുള്ളി എല്ലാം പറയും, അയോഗ്യൻ അയോഗ്യൻ അയോഗ്യൻ, യോഗ്യനായ ക്രിസ്തു ഒന്ന് രക്ഷിപ്പാ നീ യോഗ്യൻ.
യേശു ക്രിസ്തു രക്ഷിതാക്കളിൽ ഒരുവനല്ല, അവനല്ലാതെ ഒരു രക്ഷിതാവില്ല. ഇന്ത്യ മഹാസാമ്രാജ്യത്തിലെ 33 കോടി ദൈവങ്ങളും 60,600 അസുരഗണങ്ങളും 1,001 ബലിയുണ്ണ ദേവതകളും 101 മന്ത്രമൂർത്തികളും ഭൂതങ്ങളും പ്രേതങ്ങളും കാട്ടു പിശാചക്കന്മാരും നോക്കി നിൽക്കവേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ കർത്താവ് രക്ഷിപ്പാൻ യോഗ്യൻ. ഹല്ലേലൂയ. രക്തദാഹികളായ ചീറിയടുക്കുന്ന ഭീകര സത്വങ്ങളെ, നിങ്ങൾ ജനത്തിന്റെ രക്തം ആവശ്യപ്പെടുമ്പോൾ രക്ഷിപ്പാൻ യോഗ്യനായി ഒരുവനുണ്ട്, നസറായ യേശു. ഹല്ലേലൂയ. ഇവൻ രക്ഷിപ്പാൻ യോഗ്യനാണെന്ന് പറയാൻ കാരണമുണ്ട്. ഇവന്റെ ജനനം അത് തെളിയിച്ചു.
നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ.
ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട.
പിന്നെ
അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു.
അവൾ ഒരു മകനെ പ്രസവിക്കും.
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു.
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു.
നീ അവന് യേശു എന്ന് പേരിടണം.
രക്ഷിപ്പാനിരിക്കുന്നു, യേശു എന്ന് പേരിടണം.
എന്റെ യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത കണ്ടോ? ഇവിടെ ഓരോരുത്തർ ജനിച്ചു കഴിഞ്ഞാ പിന്നെ പേര് തപ്പുന്നത്. ഈ കൊച്ചിന് എന്തോ പേരിടണം. ഇപ്പൊ പറഞ്ഞു വല്യപ്പന്റെ പേര്. വല്യപ്പന്റെ പേര് എന്തോ തൊമ്മ അവറ. അയ്യോ, അത് വേണ്ട. പിള്ളേരൊക്കെ ഇട്ട് കളിയാക്കി. ഞങ്ങളടുത്ത് ഈ അടുത്ത കാലത്ത് ഒരു കൊച്ചിനൊരു പേരിട്ട്, തെന്നൽ. എന്നെ തൊട്ട് താഴെ വിട്ടില്ല, തെന്നൽ. ഞാൻ അമ്മയെ പറഞ്ഞ് ഈ കൊച്ചിനിങ്ങനെ ഇടരുതേ, പിള്ളേർ കളിയാക്കു. ഇപ്പൊ പള്ളുകൊടുത്തി ചെന്നപ്പോ പിള്ളേരെല്ലാം വിളിക്കുന്ന സ്ലിപ്പേ സ്ലിപ്പെന്ന്, തെന്നൽ. ഓരോന്നിന്റെ പേര് കണ്ടെ. സുശീല, അടുത്ത് നോക്കണം. എന്തോ അശീല സുശീല.
യേശുവിന്റെ പേര് ശ്രദ്ധിക്കൂ. ഈ പേരിന്റെ അർത്ഥം തന്റെ രക്ഷിതാവ.
നീ നിന്നെ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ആമേൻ. കൃപ നിറഞ്ഞവളായി, ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവളായി. ആമേൻ. ശ്രേഷ്ഠയായ കന്യക മറിയാമ്മ, എനിക്ക് വിശുദ്ധ കന്യക മറിയാമ്മേ നന്നായി പുകഴ്ത്തുന്നതിൽ വലിയ ഇഷ്ടമാകട്ടോ. കാരണം ഇടയ്ക്ക് കയറി ദൂതനോടൊരു ചോദ്യം ചോദിച്ചതിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പോയി.
കേൾക്കണോ? ഗർഭധരിച്ചവളെ നിനക്ക് സമാധാനം.
സമാധാനം.
നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും.
അവിടെ മുതൽ കണ്ണു തള്ളിപ്പോയി.
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ വിടിവിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം.
മറിയാമ്മ തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറിയാമ്മയോടുള്ള ഇഷ്ടം. ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും? വെറുതെ ചുമ്മാ ഉള്ള ആളുകളുടെ മുമ്പിലല്ല, ദൂതന്റെ മുമ്പിൽ തന്റെ ഇടത്തോടു കൂടി ചോദിക്കുവാൻ തന്റെ ഇടമുണ്ടായിരുന്നു മറിയാമ്മയ്ക്ക്. ഇന്നത്തെ മറിയാമ്മയാന്നേ പറയാം, അങ്ങനെ
തന്റെ ഇടം വേണമെന്ന്. ഞാൻ പുരുഷനെ അറിയായിയാൽ
നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തന്റെ ഇടത്തോടെ ചോദിക്കണം.
ഞാൻ പുരുഷനെ അറിയായിയാൽ
ഇതെങ്ങനെ സംഭവിക്കും? മറിയാമ്മേ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആകെയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം.
പാപങ്ങൾ വിടിപ്പിക്കുവാനായി അവതരിച്ച ക്രിസ്തു.
ഏതെങ്കിലും ഒരാള് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ജനിച്ചതാണെങ്കിൽ
ആ വ്യക്തിയെ ആ ഉദ്ദേശത്തിന്റെ മൂർത്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല.
അങ്ങനാണല്ലോ ചിലരെ സംഹാരമൂർത്തി എന്നൊക്കെ അറിയുന്നത്. ഒരുത്തനെ കൊല്ലാൻ തന്നെ അങ്ങ് അവതരിക്കുന്ന പുള്ളികളുണ്ട്.
വേദം വായിച്ചാൽ അറിയാം എത്ര എത്ര പുള്ളികൾ കൊല്ലാൻ തന്നെ അങ്ങ് അവതരിച്ച. എന്തിനാ അവതരിച്ചെന്ന് ചോദിച്ചാൽ കൊല്ലാൻ അവതരിച്ചത്, നിന്നെ സംഹാരമൂർത്തി എന്ന് പറയാം.
എന്നാൽ യേശുവിനെ കുറിച്ച് പഠിക്കൂ,
രക്ഷിക്കുവാനായി ജനിച്ചതാ. ഇവന്റെ പേര് രക്ഷാമൂർത്തി. ശ്രേഷ്ഠനായ ക്രിസ്തുവെ അങ്ങ് രക്ഷിപ്പാനായി തന്നെ ജനിച്ചവനാ.
ജനനം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് രക്ഷിപ്പാൻ യോഗ്യനാണ്. പോരാ, അങ്ങയുടെ യോഗ്യത ഞങ്ങളൊന്ന് വിസ്തരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ശ്രേഷ്ഠ ദൂതന്മാർ നിന്ന് പാടിയ പാട്ടിന്റെ അംശം ഒന്ന് ശ്രദ്ധിക്കൂ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-12 വാക്യങ്ങൾ വായിക്കൂ.
ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാണോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന്
മതി, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ഞാനേ ഒരു സമയത്ത് ക്രിസ്മസ് മെസ്സേജ് കൊടുത്തപ്പോ ഈ വാക്ക് ഒന്ന് വിസ്തരിച്ചപ്പോ നാട്ടുകാർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു യേശുവിന്റെ ജനനത്തിൽ ആർക്കാ സന്തോഷമില്ലാത്ത, പടക്കം കെട്ടുകാരാ നിനക്ക് സന്തോഷമില്ലയോ, 10 പടക്കം വിൽക്കും. യേശുവിന്റെ ജനനത്തിൽ ആർക്കാ ഇപ്പൊ സന്തോഷമില്ല, ഇറച്ചി വെട്ടുകാരാ നിനക്ക് സന്തോഷമില്ലയോ, നിന്റെ കാള 10 ചെലവാകും.
യേശുവിന്റെ ജനനത്തിൽ ഇപ്പൊ ആർക്കാ സന്തോഷമില്ലാത്ത, ആട്ടവും പാട്ടും ചാട്ടവും ഓക്കെ.
ചാരായം കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, കാരണം അന്നങ്ങ് തകർക്കുക.
ദൂതന്മാര് വിളിച്ചു പറഞ്ഞ വാക്കുമുണ്ട്. നമ്മുടെ നാട്ടിലെ പുള്ളികളൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്.
ഇവിടെ എല്ലാം തോന്നുന്നു ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലല്ല, അതാ ഇവിടുന്ന് എവിടെങ്കിലും ഒരു തമ്പാറും ഒക്കെ വാങ്ങിച്ച് തോളെ കെട്ടി തൂക്കി ഒരു തന്തി ആകുമ്പം ഒരു കാലും ഒക്കെ ഫിറ്റ് ചെയ്ത് ഇനി ഇറങ്ങും. എന്തിനാ ദൂതൻ പറഞ്ഞ വാക്ക് എല്ലായിടത്തും ചെന്ന് പറയാൻ? വന്ന് ചില വീട്ടിലോട്ടൊക്കെ നിന്നുകൊണ്ടൊരു പാട്ടും ഒക്കെ ഉണ്ട്. സാധുവായ സ്ത്രീയുടെ മടിയിലാവർക്കുണ്ടല്ലോ
സർവലോക രാജന്റെ ഏറ്റവും ശീലാ തന്നുള്ളിൽ
സന്തോഷമേ സന്തോഷം.
സർവജാതികൾക്കല്ല യേശുരാജൻ ജനിച്ചു. തീരണ്ട, അതിനു മുമ്പ് ഈ ആ പുള്ളി വിശലടിക്കും എന്ന് പറഞ്ഞാൽ നിർത്തിയാലെ കാശിന്റെ കാര്യം അടുത്തത്. അകത്തോട്ട് കയറി കാശ് ചോദിക്കും.
കാശ് തന്നില്ലെങ്കിൽ പിന്നെ പരുവക്കേടാ. അമ്മിക്കല്ലോ അരകല്ലോ ഒക്കെ ഉണ്ട പൊക്കെ എടുത്ത് കെനറ്റിലും ഒക്കെ തട്ടിച്ച് പൊക്കളയും. രക്ഷാദൂത്, രക്ഷകനെ കുറിച്ചുള്ള ദൂത്, നല്ല ഒന്നാം തരം ദൂത്.
വല്ലോ കിട്ടിയോ?
ഒരു പാട്ടുണ്ട്, സന്തോഷമായി സ്വീകരിച്ച് നന്ദി നിറഞ്ഞവരായി പോകുന്നു.
ദൂതന്മാർ വിളിച്ചു പറഞ്ഞത് കാശ് വാങ്ങിച്ചോണ്ടല്ല,
അവരുടെ ശബ്ദം മുഴങ്ങുകയായി സകല ജനത്തിലുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു,
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അല്ലയോ ദൂതന്മാരെ, നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു, രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അല്ലയോ കർത്താവേ, നീ രക്ഷിതാവായി ജനിച്ചവനാകയാൽ രക്ഷിപ്പാൻ നീ യോഗ്യനാണ്, രക്ഷിപ്പാൻ നീ യോഗ്യനാണ്, രക്ഷിപ്പാൻ നീ യോഗ്യനാണ്. ഒരാ നീ രക്ഷിപ്പാൻ യോഗ്യനാണ്. ദൂതന്മാരുടെ സാക്ഷ്യം മാത്രമല്ല, തിരുവചന സാക്ഷ്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. നമുക്ക് വായിക്കാം പോസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത് വാക്യം. പോസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത് വാക്യം.
മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമവുമില്ല.
മറ്റൊരുത്തനും രക്ഷയില്ല. എനിക്ക് സത്യം പറഞ്ഞ ആ വാക്യം വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇച്ചിരി തിരുത്തി വെക്കണമായിരുന്നെന്നാണ് എൻ്റെ ഇന്നത്തെ അഭിപ്രായം. കേട്ടോ, ഈ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത കാലത്ത് ഞാനോ എന്നെ പോലെ ഒരുത്തനോ ഉടങ്ങണോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേനെ. മറ്റൊരുത്തനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല, മറ്റൊരവനിലും ഇല്ലെന്നങ്ങ് എഴുതി. മറ്റൊരവനിലും രക്ഷയില്ല. ഇവിടുത്തെ ഏത് പുള്ളി രംഗത്ത് വന്നാലും ഈ തിരുവചനം വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇവിടുത്തെ വേദങ്ങളെ, വേദാന്തങ്ങളെ, ഇതിഹാസങ്ങളെ രക്ഷിക്കുവാൻ മാർഗമായി, രക്ഷാമാർഗമായി സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി, മനുഷ്യനെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നവനായി ഒരേ ഒരുവനെ ഉള്ളൂ, നസ്രേനായ യേശു.
ഹല്ലേലൂയാ.
വേദങ്ങളെയും വേദാന്തങ്ങളെയും മുമ്പിൽ നിരക്കി നിർത്തുവാൻ കൊള്ളാമെന്ന് ഒരുവൻ നസ്രേനായ യേശു. വാസ്തവം പറഞ്ഞ വേദങ്ങളൊക്കെ യേശുവിനെ ചൂണ്ടുക. ഇവിടുത്തെ വേദാന്തികൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം.
സകല വേദങ്ങളും സകല ശാസ്ത്രങ്ങളും
ഇപ്പോഴത്തെ വേദാന്തികൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. നസ്രയനായ യേശുവെ അങ്ങ് രക്ഷിപ്പാൻ യോഗ്യനാണ്. ഞാന് ഒരിക്കലൊരു പരസ്യോഗത്തിനിറങ്ങി പ്രസംഗിക്കാൻ നിന്നു തുമ്പമൺ തെക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. എന്റെ ടീമംഗങ്ങളെല്ലാം കൂടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരമ്പലം. ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ നടയിൽ വന്നിരിക്കുന്നു ട്രൗസർ ഇട്ട് ബെന്നിനിട്ട ചില പുള്ളികൾ. കമ്പൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കുക. പരേഡും കഴിഞ്ഞ് ഡ്രില്ലും മാസ്റ്ററിലും കഴിഞ്ഞ് ഇറങ്ങി വരിക RSS കാർ. പാട്ട് കേട്ടുകൊണ്ട് വന്നതാണ്. ഞാൻ പതുക്കെ അവർക്ക് സൂഹിക്കുന്ന ഒരു പാട്ടുമൊക്കെ പാടി. പാട്ട് കഴിഞ്ഞ് പതുക്കെ ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി.
പ്രസംഗിച്ച് പ്രസംഗിച്ച് വന്നപ്പോൾ
ഈ വേദപുസ്തകം മാത്രം പറഞ്ഞ ഒരു പക്ഷേ അവർക്ക് അതങ്ങോട്ട് ഗ്രഹിക്കാനൊക്കത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ഹരിനാമകീർത്തന ഒന്നാം മൂലകം ഒന്ന് ചൊല്ലി.
സാക്ഷി അനുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ.
പിള്ളേർക്ക് വളരെ സന്തോഷമായി. നീ ഇരുന്ന് തന്നു നമ്മുടെ പുള്ളിയാടാ വന്നേക്കുന്നെന്ന് പറഞ്ഞ പതുക്കെ വിസ്തരിക്കാൻ തുടങ്ങി.
ഓംകാരമായ പൊരുൾ, ഓം എന്ന ശബ്ദം
മൂന്നായി പിരിഞ്ഞ അഹങ്കാരമായതിന് താൻ സാക്ഷി. ആര് സാക്ഷി? നാരായണൻ സാക്ഷി. ആദ്യം നാരായണൻ ആരാണെന്ന് പറയാമെന്ന് പറഞ്ഞു. നാരായണൻ, നാരത്തിന്മേൽ അയനം ചെയ്തവൻ നാരായണൻ. അത് ബഹുവ്രീഹി സമാസം. ഗ്രാമാറ്റിക്കലായിട്ട് വൈയാകരണീയമായി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറയുന്ന വ്യാകരണ സഹിതമാണ്. അതുകൊണ്ട് തന്നെ നാരത്തിന്മേൽ അയനം ചെയ്തവൻ നാരായണൻ. നാരം എന്ന വാക്കിന് തോയം എന്ന അർത്ഥം,
തോയം എന്ന വാക്കിന് സലിലം എന്ന അർത്ഥം, സലിലം എന്ന വാക്കിന് നീര് എന്ന അർത്ഥം, നീര് എന്ന വാക്കിന് ജലം എന്ന അർത്ഥം, ജലം എന്ന വാക്കിന് വെള്ളം എന്ന അർത്ഥം. ഇവിടെ ഇംഗ്ലീഷും പഠിച്ചിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്
ഇതൊരു പിടിയും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യാനും ഞാൻ ഒരു പിടിയും തരികയില്ല. അങ്ങനെ എന്റെ പോകും.
നാരം ജലമാണെങ്കിൽ, നാരം വെള്ളമാണെങ്കിൽ, നാരത്തിന്മേൽ അയനം ചെയ്തവൻ വെള്ളത്തിന്മീത ചലിച്ചവനാണ്, അവനാണ് നാരായണൻ. ഞാൻ വിസ്തരിച്ചു.
പടകിൽ
അതിന്റെ ആവശ്യമില്ലാതെ, വെള്ളത്തിന്റെ മുകളിൽ വള്ളത്തിന്റെ സഹായമില്ലാതെ, വെള്ളത്തിൽ താണു പോകാതെ, വെള്ളത്തുള്ളികളാൽ ആക്രമിക്കപ്പെടാതെ, വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കൂടെ ഒരുവൻ കടന്നു പോകുന്നു. നസ്രയനായ യേശു അവനാ വെള്ളത്തിന്മീതെ ചലിച്ചവൻ. അല്ലാതെ നാരായണന്മാരെല്ലാം കൂടെ നിരത്തിയിട്ട് വെള്ളത്തിലിടാക്കി നാരായണൻ താണു പോകുന്നു പറഞ്ഞു. ആ പുള്ളികൾക്കും മനസ്സിലായി. അവരവിടെ നിന്ന് ചിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി
എന്റെ പുള്ളിയെ.
ഞാൻ വീട്ടിൽ ഞാൻ പതുക്കെ അടുത്തതിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിന്റെ ആത്മാ വെള്ളത്തിന്മീത് ചലിച്ചു കൊണ്ടിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ് അപ്പോൾ ദ സർഫേസ് ഓഫ് ദ വാട്ടേഴ്സ്. ആര് സാക്ഷി? നാരായണൻ സാക്ഷി. ആരാ നാരായണൻ? ഞാൻ വിസ്തരിച്ചു. ഓംകാരമായ പൊരുൾ മൂന്നായി പതി. ഓം ആര്? എന്നിവിടെ സമ്യക് മേളനമാണ് ഓം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആകാരമായി ശരീരമെടുത്തു ഓങ്കാരം. ശബ്ദം ശരീരമെടുത്തെന്ന്, നാദം ബ്രഹ്മമായെന്ന്, വചനം ജഡമായെന്ന് വിസ്തരിക്കാൻ തുടങ്ങി. നസ്രയനായ യേശുവിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. നമ്മുടെ ഇടയിൽ പാർക്കുവാൻ 14-ാം വാക്യത്തിൽ യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
നിരാത്രി തന്നെ കേൾക്കുന്നവരെ, യേശു ക്രിസ്തു വരെയാണ് ഇവിടുത്തെ സകല വേദങ്ങളെ ചൂണ്ടുന്നത്.
യേശുവിനെയാണ് ഇവിടുത്തെ സകല ശാസ്ത്രങ്ങളും ചൂണ്ടുന്നത്. കാരണം വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും അറിയാം ഇവനല്ലാതൊരു യോഗ്യനില്ല. ഇസ്ലാം വിളിച്ച് പറയുന്നു, ഇബിലീസിനാൽ കുത്തിത്തുളയ്ക്കപ്പെടാത്ത ശ്രേഷ്ഠൻ ഈസാ നബി മാത്രമേ ഉള്ളൂ.
ഉലകത്തിൽ പിറക്കുന്ന സകല വ്യക്തികളും ഇബിലീസിനാൽ കുത്തിത്തുളയ്ക്കപ്പെട്ട കാഫിറാണ്. കാഫിറാണെങ്കിൽ കാഫിറിന് രക്ഷയില്ല. അതുകൊണ്ട് പരിച്ഛേദനാകർമ്മം ചെയ്ത്
ഇസ്ലാമായി മാറി മാത്രമേ രക്ഷയുള്ളെന്ന് അവരുടെ വാദം. അവര് തന്നെ വിളിച്ചു പറയുന്നു, ഇബിലീസിനാൽ കുത്തിത്തുളയ്ക്കപ്പെടാത്ത ഒരേ ഒരു വ്യക്തി ഉണ്ട്, അവനാണ് ഈസാ നബി എന്ന്. ഇന്ന് രാത്രിയിൽ സകല വേദങ്ങളും ചൂണ്ടുന്ന ഈസാ നബിയെ, സകല ശാസ്ത്രങ്ങളും ചൂണ്ടുന്ന നസ്രയനായ യേശുവിനെ ഇന്ന് രാത്രിയിലെ തിരുവചന വെളിച്ചത്തിൽ ഉയർത്തി ഞാൻ വിളിച്ചു പറയുകയാണ്, ഇവൻ യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. ഹല്ലേലൂയ.
യോഗ്യനായ കർത്താവേ, അങ്ങ് രക്ഷിപ്പാൻ യോഗ്യനാണെങ്കിൽ അങ്ങയുടെ ക്വാളിറ്റി എന്താ? ഒന്ന്, നസ്രയനായ യേശു ഭാവം കൂടാതെ ജനിച്ചവൻ. രണ്ട്, നസ്രായനായ യേശു പാപമില്ലാതെ ജീവിച്ചവൻ. മൂന്ന്, നസ്രായനായ യേശു പാപമില്ലാതെ മരിച്ചവൻ. നാല്, നസ്രായനായ യേശു പാപമില്ലാതെ ഉയർത്തവൻ. അഞ്ച്, നസ്രായനായ യേശു പാപമില്ലാത്ത ഇടത്തേക്ക് പരിശുദ്ധനായി കരേറിപ്പോയവൻ. നീയാണ് യോഗ്യൻ, നീയല്ലാതെ ഒരു യോഗ്യൻ ഉലകത്തിലില്ല. പ്രൈസ്തലാണ്. യോഗ്യനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഒരിക്കല് കാരാഗ്രഹ പ്രമാണിക്ക് ഒരു ചെറിയ സംശയം തോന്നി. രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? നമുക്കൊന്ന് വായിക്കാം. പോസ്തുല പ്രവൃത്തി 14:1 അതിന്റെ 31 വായിക്കും. പോസ്തുല പ്രവൃത്തി 14:31.
കർത്താവായ യേശുവിനെ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു.
30 വായിച്ചാൽ,
അവരെ പുറത്തു കൊണ്ടുവന്നു, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ വിളി. പുറത്തു കൊണ്ടുവന്നപ്പോ വിളിച്ചത് ഇതിനകത്ത് എഴുതാൻ കൊള്ളാവോ, അങ്ങോട്ട് കൊണ്ടുപോയപ്പോ വിളിച്ച വിളി ഇതിനകത്ത് എഴുതാൻ കൊള്ളില്ല. ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോ ഒരു വിളിയൊക്കെ ഉണ്ട് കേട്ടോ, അത് ഈ പുസ്തകത്തിൽ എഴുതാൻ കൊള്ളുകയല്ല, അങ്ങനെയുള്ള വിളിയും വിളിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് കാരണം സഹൃദയരെ ജയിലിൽ ചെന്നെങ്കിൽ എന്റെ വിവരം അറിയത്തുള്ളൂ. ഞാൻ പോയിട്ടില്ല കേട്ടോ, പോകാനുള്ളവൻ തന്നെ ദൈവം പിടിപ്പിച്ചതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പം ഏതെങ്കിലും ഒരു കാല് വെച്ച് കയറണ്ടേ, വലത്തേക്കാരാജ് അവിടെ കയറുന്നെങ്കിൽ ഒരു അടിയുണ്ട്. കള്ളന്മാരെ ഇങ്ങനെ നിരത്തി നിരത്തി കുറ്റവാളികളെ നിരത്തി നിരത്തി കൊണ്ടുപോയില്ല, വലത്തേക്കാൽ വെച്ച് കയറുമ്പോൾ ഒരടിയും ഒരു പിടിയും കൂടെ എന്നിട്ട് ഒരു പറച്ചിലുണ്ട്. ആഹാ, നീ ഇവിടെ ഉറക്കം വന്നാന്ന് തോന്നല്ലോ, വലങ്കാലം ചവിട്ടി വെച്ച് ഒറ്റ അടിയാണ്.
അപ്പൊ അതിന്റെ പറയാൻ വരുന്ന വിചാരിക്കടാ, വലത്തേക്കാല് വെച്ച് അടി കിട്ടി, അവൻ ഇടത്തേക്കാൽ വെച്ച് കയറുമ്പോ അതിനും ഉണ്ടൊരു അടി,
നീ ഇവിടെ മുടിക്കാൻ വന്നേക്കോ അവിടെ ഉണ്ടോ.
മൂന്നാമത് വന്ന വിചാരിച്ചാണ്, വലത്തേക്കാൽ വെച്ചാല് വടിയ, ഇടത്തേക്കാൽ വെച്ചാൽ വടി, എന്നാൽ രണ്ടുകൂടെ വെച്ചേക്ക് അവൻ എടുത്തെറിയാട്ടോ ചാടി. അപ്പോഴേ ഇടിയുടെ പൂരം, നീ അഭ്യാസിയല്ലയോ.
ഇതിലെ തിരിഞ്ഞാൽ വടിയുണ്ട്, ഇതിലെ തിരിഞ്ഞാൽ വടിയുണ്ട്. ദൈവദാസന്മാരെ കൊണ്ട് പോകുന്ന പോക്ക് കണ്ടോ, അടിയും കൊടുത്ത് ഇടിയും കൊടുത്ത് വിളിയും കുടിച്ച് കൊണ്ടുകൊണ്ട് പോവുക. അങ്ങോട്ട് പോയപ്പോഴും വിളിച്ച വിളിയൊന്നും ഇവിടെ മിണ്ടാനൊക്കത്തില്ല, അങ്ങനെ മിണ്ടേണ്ട ആവശ്യമൊന്നുമില്ല.
എന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോ ഒരു വിളി, ദൈവ വെളിപ്പാട് കണ്ടപ്പോഴൊരു വിളി, ദൈവ പ്രവർത്തനം കണ്ടപ്പോഴൊരു വിളി.
താവിന്റെ ദാസന്മാരകത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ചങ്ങല അഴിഞ്ഞ് ബന്ദികൾ മോചിതരായി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, യജമാനന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇറക്കി വെച്ചത് ഒരു മതത്തിന്റെ ചാർത്തല്ല. ഈ ചോദ്യം ഈ തലമുറയിൽ മുഴങ്ങുകയാണെങ്കിൽ മതങ്ങൾ നിറഞ്ഞു നിന്ന് അവയുടെ ചാർത്തുകൾ നിരത്തിവെക്കും. അഷ്ടകത്തം, ദുഷ്ടകന്ധം, കാന്തകാരി, ചന്ദനത്തിരി, മുട്ട, ചട്ടി, കോഴി, വറ, പൊരി, മാവ്, കലത് എന്ന് വേണ്ട തമ്പുരാൻ എന്തൊക്കെ കൊടുക്കണം, പഴക്കൊല, തേങ്ങക്കൊല, സകലവും കൊണ്ടുവന്നു. ദൈവം തമ്പുരാൻ കുട 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 എന്ന് പറയുന്ന മതത്തിന്റെ ചാർത്തുകളാൽ അലങ്കൃതമായ മതവാദികളേ, സകല മതത്തിന്റെയും മുൻപിൽ നിന്നുകൊണ്ട് മാർഗം വിളിച്ചു പറയുകയാണ്, രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ, രക്ഷിതാവായ ക്രിസ്തു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ബലം ബലവാനിലും മുതൽ മുതലാളിയിലും എന്നവണ്ണം രക്ഷ രക്ഷിതാവായ ക്രിസ്തുവിൽ
മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു. ഇന്ന് രാത്രിയിലും രക്ഷിതാവായ ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. രക്ഷയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. രക്ഷയും മതവും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട.
മതവും മാർഗവും ഒന്നല്ല, രണ്ടും രണ്ട. ചിലരൊക്കെ പറയുന്നത്
എതിലേ ചെന്നാലും അങ്ങ് ചെല്ലുമിടും, ചെല്ലത്തില്ലിടും. കർത്താവ് പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമാകുന്നു,
എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. യേശു ക്രിസ്തു ഏക വഴി, യേശു ക്രിസ്തു ഏക സത്യം, യേശു ക്രിസ്തുവാണ് പിതാവിങ്കിലേക്കുള്ള മാർഗമെങ്കിൽ അവനിൽ കൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് പ്രവേശിക്കുന്നില്ല. രക്ഷയെക്കുറിച്ച് നാം പ്രസ്താവിക്കുമ്പോൾ, രക്ഷിതാവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ അകത്ത് ഒരാനന്ദമുണ്ടാകും. കാരണം എനിക്ക് രക്ഷ പ്രാപിക്കുവാനിടയായി തോന്നുന്നുണ്ടോ?
രക്ഷിക്കപ്പെടാത്തവരുടെ ഹൃദയത്തിൽ ഒരാവലാതി ഉണ്ടാകണം. നിരാത്രി ദൈവമേ, എനിക്കും ഈ രക്ഷപ്രായപ്പാൻ അവസരം ഉണ്ടാക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൂരത്തേക്ക് പിന്മാറിക്കടന്നു പോയ വ്യക്തികളുടെ ഹൃദയത്തിൽ ഒരു വെമ്പലുണ്ടാകണം. അയ്യോ, ഞാൻ നഷ്ടപ്പെടുത്തിപ്പോയ രക്ഷയെങ്കിലേക്ക് ഞാൻ മടങ്ങി പെരുമാറാകട്ടെ. യേശു ഏക രക്ഷിതാവ്.
മതവും രക്ഷയും തമ്മിൽ അജവും ഗജവും പോലെ വ്യത്യാസം, ആനയും പൂനയും പോലെ വ്യത്യാസം,
കിഴക്കും പടിഞ്ഞാറും പോലെ വ്യത്യാസം. മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ മസ്തിഷ്കം ദൈവത്തെ തിരക്കി ചെന്ന ഉദ്ദേശങ്ങളുടെ സമാഹാരമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ തിരക്കി തപ്പിത്തിരക്കി തേടിത്തിരക്കി എവിടെ കാണാം എവിടെ കാണാം. ഒരിക്കലേ
ഞാൻ ഒരു കടത്തുവായി ചെന്നപ്പോ ഞാൻ കണ്ട ദൈവമേ, അവിടെ വരുന്ന ആളുകളുടെ പ്രവാഹം
വന്ന് നിന്ന് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വെള്ളത്തിൽ മുങ്ങുക, സ്നാനപ്പെടാൻ അനുവദിക്കാത്ത പുള്ളികളും വന്നതിന്റെ കീഴിൽ മുങ്ങുന്നുണ്ട്. അപ്പൊ അവര് അവരുടെ അന്ധക്കരണം പറയുന്നു മുങ്ങിയെങ്കിലും രക്ഷ ഉള്ളെന്ന്. പൊക്കിയെടുത്ത് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്ന് അവിടെ ഒരു തേക്കും വൃക്ഷം നിൽപ്പുണ്ട്. ആ തേക്കും വൃക്ഷത്തിന്റെ ഇല മൊത്തം അങ്ങ് പറിച്ചോളുക. അത് വലിയ ഏതോ സിദ്ധ ഔഷധമാ, ജീവന്റെ വൃക്ഷത്തിന്റെ ഇല പോലെ. ഇങ്ങോട്ട് കുറച്ച് അങ്ങ് ഉള്ളിൽ കയറി കൊടുത്തിട്ട് ഒരാൾ നിന്നങ്ങ് തുള്ളി വരുന്നവരോടൊക്കെ കാര്യങ്ങളെ പറഞ്ഞു തരുക. എന്റെ അരുമ കുഞ്ഞ നീ ഇന്ന് വന്ന്, ഞാൻ അന്ന് അവിടെ നിന്ന് പഠിച്ചതായി, ഞാൻ കാണാൻ പോയി അവിടെ. ഞാൻ അതിനടുത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഒരു 10 മണി കഴിഞ്ഞ് കൈലിയൊക്കെ കൊടുത്ത് തലയിലൊരു കെട്ടുമൊക്കെ കെട്ടി ആളറിയാതെ ഞാൻ പോയി. എന്തിനായിരുന്നു കാണാൻ പോയി? പൊന്ന ചോക്ക് കണ്ടുപിടിച്ചു. രാപ്പാരാത്രിക്ക് മുന്നേച്ച് കയറി വന്ന് അങ്ങ് തകർത്തോളുവാണ്. എന്തിനാണെന്നോ മോക്ഷം പ്രാപിക്കാൻ ദൈവത്തെ തിരക്കുക.
എന്നിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയ പള്ളിക്ക് ചുറ്റുപാടും കിടന്ന് ഉരുളുക.
മതം ഇവരെ പഠിപ്പിച്ചു ഉരുളട ഉരുളട ഉരുളട. മതം മനുഷ്യനെ കർമ്മങ്ങൾക്ക് വേണ്ടി ഇറക്കി വിടുകയായി. മതമേ നീ ആരാ? മതമേ നീ മനുഷ്യന്റെ മസ്തിഷ്കം ദൈവാന്വേഷണ വഴിത്താരയിൽ തപം ജപം മന്ത്രം തന്ത്രം എന്നിവയുടെയിൽ കണ്ടുപിടിച്ച ഉദ്ദേശങ്ങളുടെ സമാഹാരമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിസ്തരിക്കുന്ന മാർഗമായ ക്രിസ്തുവേശു മനുഷ്യൻ ദൈവത്തെ തിരക്കി ചെന്നതല്ല. മനുഷ്യൻ എവിടെ എന്ന് തിരക്കി മനുഷ്യൻ പാർക്കുന്നിടങ്ങളിലേക്ക്
ഇറങ്ങി വന്ന്
ജനത്തോടുകൂടെ പാർക്കുവാൻ താല്പര്യപ്പെട്ട നസ്രയനായ യേശു ഇന്ന് രാത്രി അവന്റെ പുനതിരുനാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മാരാമണ്ഡ കൺവെൻഷനിലെ ചന്ദ്രനിൽ നിന്ന് വന്ന ദൈവദാസൻ, ഞാൻ പറഞ്ഞ ചന്ദ്രനിൽ പോയിട്ട് വന്ന ദൈവദാസൻ അല്ല, പുള്ളി അവിടെ നിന്ന് വന്നതൊന്നുമല്ല, അവിടുത്തെ ഇമിഗ്രന്റ് ഒന്നുമല്ല. അദ്ദേഹം വന്നു, അദ്ദേഹം ഈ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലും ഒക്കെ ഞങ്ങളെ കാണും. ഞാൻ തൊട്ടടുത്തിരുന്നതൊക്കെ കണ്ടുണ്ട്. അദ്ദേഹം വന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണാൻ പോയതാ. നേരത്തെ എന്ന് വന്നതിൻ്റെ മുമ്പിൽ അറ്റം സ്ഥലം പിടിച്ച് ഞാൻ അങ്ങനെ അമ്മങ്ങി പിടിച്ച് അവിടെ ഇരുന്നു. കാരണം പുള്ളിയെ എനിക്കൊന്ന് കാണും. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ അന്തരീക്ഷത്തിൽ പറന്നുയർന്നു, ഈ അനന്തവിഹായസിൽ പറന്നുയർന്നപ്പോൾ ഭൂമി ഒരു ചെറിയ കുപ്പി വട്ട് പോലെ കണ്ടത്, നീല നിറത്തിലുള്ള ഒരു കുപ്പി വട്ട് പോലെ ഈ ഭൂമിയെ കണ്ടു. ഭൂമിയേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള എത്ര എത്ര ഗോളങ്ങൾ ഈ ആകാശ ഗംഗയിലുണ്ട്, ഈ മിൽക്കി വേയിൽ തന്നെ ഉണ്ട്. ഈ ആകാശ ഗംഗയിൽ ക്ഷീരപദം എന്ന് പറയുന്ന നമ്മുടെ ആകാശ ഗംഗയിൽ തന്നെ ഉണ്ട്. എത്രയെത്ര കോടിക്കണക്കിന് ഗോളങ്ങൾ അവിടെ ഇവിടെ ഉള്ളപ്പോ എന്റെ കർത്താവെ അങ്ങ് ഈ ഗോളങ്ങളിലോട്ടെങ്ങും പോകാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിന് എന്ന് താനൊരു ചോദ്യം ചോദിച്ചിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാനും നീയും പാർക്കുന്നത് ഈ ഭൂമിയിലാണെന്ന് ഭൂമി സൃഷ്ടിച്ചാക്കിയവൻ അറിയാവുന്നത് കൊണ്ട് എന്നെ നിങ്ങളെ തേടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സ്നേഹം.
ഹല്ലേലൂയാ.
കർത്താവേ, ഞങ്ങളങ്ങെ തേടി വന്നിരുന്നെങ്കിൽ അത്യുന്നതനായ അങ്ങെ കാണുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളും ഒരു മതം എഴുതുമായിരുന്നു. യേശുവിനെ തിരക്കണമെങ്കിൽ, തമ്പുരാനെ തിരക്കണമെങ്കിൽ, ദൈവത്തെ തിരക്കണമെങ്കിൽ ഇന്ന ഇന്ന വഴിയെ പോകുമെന്ന്.
മതമേ, നിന്റെ പാഠം ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളോട് പറഞ്ഞു ഉടുത്തൊരുങ്ങി ചെല്ലടാ തമ്പുരാനെ കാണാൻ കാണാൻ കാണാൻ, ഞങ്ങൾ എത്ര ഉടുത്ത പുള്ളികളാണെന്നറിയാം. ചില മതങ്ങൾ വിളിച്ചു പറഞ്ഞു വെള്ളം കൊണ്ട് ഉടുത്തുകൊണ്ട് ചെന്നു തമ്പുരാനെ കാണാൻ കേട്ടോ. ദൈവത്തെ കാണുവാൻ മതം മനുഷ്യനെ പഠിപ്പിച്ചു ഉടുത്തൊരുങ്ങി ചെല്ലാൻ. അന്നേരം അടുത്ത മതം പഠിപ്പിക്കാം, വെള്ളം ഉടുത്തുകൊണ്ട് പോയാൽ പുള്ളിയെ കാണാനൊക്കത്തില്ല. പിന്നെ എങ്ങനെ ചെല്ലണം? പച്ച ഉടുത്തുകൊണ്ട് ചെല്ലണം, താടി വടിച്ച്, തല വടിച്ച്, താടി പകുതി വടിച്ച്, ഇങ്ങനെ ആട് പോലെ ആക്കി വൃത്തിയാക്കി പച്ചയെ കൊടുത്ത് ചവിട്ടി കയറി അങ്ങോട്ട് ചെല്ല്, തമ്പുരാനെ അവിടെ നിനക്ക് കാണാം. ഓഹോ, ഒരു കൂട്ടർ പച്ച കൊടുത്തു. അപ്പൊ അടുത്ത മതം പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, പച്ചയല്ല കൊടുക്കേണ്ടത്,
നല്ല ഒന്നാം തരം മഞ്ഞ കൊടുത്ത് ശിവഗിരി വരെ പോയാൽ മതി തമ്പുരാൻ അവിടെ ഇരിപ്പുണ്ട് നിർത്തോ. ആളുകൾ കൂട്ടം കൂട്ടമായി മഞ്ഞ കൊടുത്ത് അങ്ങോട്ട് ചാടാൻ തുടങ്ങി. വേറെ ചില മതം പഠിപ്പിച്ച് അങ്ങനല്ല കേട്ടോ, നല്ല കരിക്കട്ട പോലെ കറുത്ത മുണ്ടെടുക്കണം ഓ, എന്നിട്ട് തലമുടി വെട്ടരുത് ഓ, ഷേവ് ചെയ്യരുത് ഓ, പല്ലുപോലും തേക്കായിരിക്കാമെങ്കിൽ ഏറ്റവും നല്ല സുഖം. എന്നിട്ട് 10-40 ദിവസം ഇങ്ങനെ ഇരിക്കണം, മത്സ്യമാംസാദികൾ ചൊട്ടു പോകരുത് ഓ. എന്നിട്ട് ഇരുമുടി കെട്ട് താങ്ങി തലയിൽ വെച്ച് ഒരൊറ്റ പിടിയും പിടിച്ച് ഒരൊറ്റ നടപ്പ് നടന്നോണം. ചെന്ന് കയറി 18 പടിയും ചവിട്ടി മേളിൽ ചെല്ലുമ്പം ഭഗവാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. നമ്മുടെ നാട്ടുകാരെല്ലാം വിചാരിച്ചു അതാണ് അതിന് ശരി. ബഹുഭൂരിപക്ഷം ആളുകൾ ഈ പറഞ്ഞ പണിയും ചവിട്ടി അവിടെ ചെന്നു. 18 പടിയും 18 വർഷം ചവിട്ടിയ പുള്ളിയോടോടെ ഒരൊറ്റ വാക്ക് പോലും മിണ്ടാൻ ഈ പുള്ളിക്ക് തൻ്റെ ഇടമുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി.
അങ്ങനെ എത്രയെത്ര മതങ്ങൾ, എത്രയെത്ര ആളുകളെ
തമ്പുരാനെ കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചെന്നറിയാമോ? ഈ സകല മതങ്ങളുടെയും നടുവിൽ, സകല മതങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, മാർഗമായ സാക്ഷാൽ നസ്രനായ യേശു ഉടുത്തൊരുങ്ങി ചെല്ലുവാനല്ല എന്നെയും നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ ഉള്ള വസ്ത്രം കൊണ്ട് കയറി വാ, ഉള്ള വസ്ത്രം കൊണ്ട് കയറി വാ. കുഞ്ഞാടിന്റെ രക്തത്താൽ നിന്റെ അങ്കി അലക്കി വെളുപ്പിച്ചുകൊണ്ട്
അല്ലയ്യാ, നിന്റെ അഴുക്കു വസ്ത്രം മാറ്റപ്പെട്ടവരായി,
നിന്റെ പാപം രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ നസ്രനായ യേശുവിന്റെ രക്തത്തിന് യോഗ്യതയുണ്ട്. ഇന്ന് രാത്രി തന്നെ കേൾക്കുന്നവർക്ക് ജീവിതങ്ങളെ, നിങ്ങൾ എവിടം വരെയായി? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി വന്നിട്ടുണ്ടോ? വാത്സല്യ സഹോദരി, ഇന്ന് രാത്രി രക്ഷിതാവായി യേശു നിനക്ക് വേണ്ടി യോഗ്യനായി നിലകൊള്ളുക, നിന്നെ രക്ഷിപ്പാൻ യോഗ്യ. മതങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് മല ചവിട്ടിച്ചു, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഉരുളിച്ചു, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് സകല കർമ്മങ്ങളും ചെയ്യിച്ചു, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് തപവും ജപവും ചെയ്യിച്ചു. ചില മതം വിളിച്ചു പറഞ്ഞു തമ്പുരാനെ കാണുന്നത് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത്. ഓഹോ, അതെങ്ങനെ? ചുമ്മാ പ്രാർത്ഥിക്കരുത്, പിന്നെ എണ്ണി പ്രാർത്ഥിക്കണം. അതെങ്ങനെ? 101 മണി എണ്ണി പ്രാർത്ഥിക്കണം, ഓരോ മണിയിലും പിടിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഞെക്കി നോക്കിയൊരു പ്രാർത്ഥന, ഞാൻ പറയുന്ന ഓരോന്നും ഞെക്കുക. പഴുത്തോ? പഴുത്തോ? പഴുത്തില്ല. അടുത്തത് പഴുത്തോ? പഴുത്തില്ല. ഇത് പഴുത്തോ? പഴുത്തില്ല. 101 മണിയും തലമുറകൾ മാറി 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 എണ്ണിയിട്ടും ഇതുവരെ ഞെക്കി പഴുപ്പിക്കാൻ നോക്കിയിട്ടില്ല. ആരും എണ്ണിയിട്ട് ഞെക്കുകയും വേണ്ട, അതിട്ട് പഴുക്കത്തുമില്ല. ഞെക്കങ്ങ് വിട്ടേച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. അല്ലേലൂയ, കർമ്മമാർഗം കൊണ്ട് നസ്രയനായ യേശുവെ നിന്നെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യുമെന്ന് സകല മതങ്ങളിൽ നിന്നുകൊണ്ട്, സകല ഭേദങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചപ്പോൾ സാക്ഷാൽ മാർഗമായ നസ്രായൻ വിളിച്ചു പറഞ്ഞു, നിവർത്തിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നസ്രനായ യേശു നിന്നെ രക്ഷിപ്പാൻ യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. അട്ടെ, രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ യോഗ്യതയുണ്ടോ? ചിലർ വിചാരിക്കുന്ന അവരവർക്ക് യോഗ്യതയുണ്ടെന്നാ രക്ഷിക്കാൻ. അവരവർക്ക് യോഗ്യതയില്ല രക്ഷിക്കാൻ, അവരവർക്ക് യോഗ്യതയില്ല രക്ഷിക്കാൻ. പണ്ടേ കുത്തിയതോട്ടിൽ ഒരു തള്ള വെള്ളത്തിൽ വീണു. കുത്തിയതോടെന്ന് പറയുന്ന വനവാതിക്കര പാണ്ടനാട് ആ ഭാഗക്കാർക്കൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. കുളിച്ചോണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു ഒഴുക്ക് വന്ന് എടുത്തോണ്ട് പോയതാ. പുള്ളിക്കാരി ഒന്ന് മുങ്ങി പിന്നൊന്ന് പൊങ്ങി, ഒന്ന് മുങ്ങി പൊങ്ങി കണ്ണ് തെള്ളിയപ്പോ അടുത്ത് നിന്ന വള്ളക്കാര് പറഞ്ഞു ഓടിച്ചെല്ലാം താണ്ട ഒരുത്ത് താഴോട്ട് പോന്നു. ഒരാൾ ഊന്നി പെട്ടെന്ന് വള്ളത്തിൻ്റെ അടുക്കൽ ചെന്ന് ആ ഈ സ്ത്രീയുടെ അടുക്കൽ വള്ളം കൊണ്ടി എന്ന് പതുക്കെ വരെ പിടിച്ചു കയറ്റാൻ തുടങ്ങിയപ്പോൾ ഇവരാ വെള്ളത്തിൽ കിടന്നുകൊണ്ട് പറയാം, പിന്നെ എൻ്റെ ദേഹത്ത് തൊട്ട് പോരുത്,
പിന്നെ എൻ്റെ ദേഹത്ത് തൊട്ട് പോരുത.
ഇയാൾ പറഞ്ഞു, യോ വല്ല വേദന, ഞാൻ പൊക്കിക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ തന്നെ വന്നോളാം. എന്താ പണിയെന്നോ? കുളി കഴിഞ്ഞ് തോർത്തുന്നതിന് മുമ്പ് ചുരുട്ടിക്കെട്ടി വെച്ചിരുന്ന മുടി ദാണ്ട് ഈ ഭാഗത്ത് ഇരിപ്പുണ്ടായിരുന്നു മുമ്പോട്ട്. പുള്ളിക്കാരി അതേ തന്നെ പിടിച്ചു പറയാ, ഞാൻ അങ്ങ് പൊങ്ങിക്കയറിക്കോളാം, ഇയാൾ വള്ളം അടങ്ങി നിർത്തിച്ചാൽ മതി, ഞാൻ ഇതിനകത്തോട്ടൊക്കെ കയറിക്കോളാം. ആയുഷ്കാലത്തിലൊക്കത്തിൽ കിട്ടുമോ? അവനവൻ്റെ മുടിക്ക് പിടിച്ച് മേലോട്ട് അവരവർ തന്നെ പൊക്കി മേലോട്ട് കയറാമെന്ന് വിചാരിക്കട്ടെ, പരിപാടി നടക്കത്തില്ല. തനിത്തനിയായുള്ള കർമ്മങ്ങളാൽ, തനിത്തനിയായുള്ള രക്ഷാതരണ കാര്യപരിപാടികളാൽ യാതൊരു മനുഷ്യനും രക്ഷ നേടുവാൻ സാധ്യമല്ല. നിന്നെ രക്ഷിക്കുവാൻ വെള്ളത്തിലേക്ക്, വള്ളത്തിൽ വെള്ളത്തിൽ താഴാതെ ഒരുവൻ കടന്നു വരണം, അവനാ വള്ളക്കാരൻ. നസ്രേനായ യേശു പാപസാഗരത്തിൽ വലയുന്ന മനുഷ്യർക്ക് വേണ്ടി, പാപത്തിൽ ഉൾപ്പെടാത്തവനായി, പാപികൾക്ക് വേണ്ടി പരമോന്നതയിൽ നിന്ന് പാരടയത്തിലേക്ക് കടന്നു വന്ന നസ്രേനായ യേശുവേ, നീയാണ് പരിശുദ്ധനായ യോഗ്യൻ. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങനെ വിസ്തരിക്കുമ്പോൾ അങ്ങ് രക്ഷിപ്പാൻ യോഗ്യൻ. നസ്രേനായ യേശുവേ അങ്ങ് ആരാണ്? അനന്ത കോടി വിസ്തൃതമായി കിടക്കുന്ന ബ്രഹ്മാണ്ഡ കടാകങ്ങളിൽ തങ്ങിക്കൂടി നിൽക്കുന്ന താരസമൂഹങ്ങളെ വാരി നിരത്തി പേര് വിളിച്ച ശ്രേഷ്ഠനെ, അങ്ങ് യോഗ്യനായി ചെറുതായി 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 ഈ ഊഷര ഭൂമിയിലേക്ക് കന്യക മറിയാമിൽ കൂടെ കന്യകാസൂനുമായി കാലത്തിന്റെ തികവെങ്കിൽ ഇറങ്ങി വന്ന കർത്താവെ, നീ യോഗ്യനെന്ന് രാത്രിയിലും ഞങ്ങളും ഈ രാത്രി യോഗത്തിൽ നിന്നുകൊണ്ട് പ്രസ്താവിക്കുകയാണ്. നസ്രനായ യേശുവേ അങ്ങ് ആരാണ്? അനന്തതയുടെ അണിയറയിൽ ആദ്യദൈവമാം യാഹിനാൽ അനാദ്യ കാലങ്ങൾക്ക് മുമ്പ് സൂക്ഷിക്കപ്പെട്ട ഒരു ഗോതമ്പ് മണിയത്രേ ക്രിസ്തു. കാലത്തിന്റെ തികവെങ്കിൽ അവൻ ഈ പാപലോകത്തിലെ ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടു. കാലത്തിന്റെ പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിൽ അവൻ ഗദസമനയിൽ വെച്ച് കൊയ്യപ്പെട്ടു. പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറി വരെയും മെതിക്കപ്പെട്ടു. കാൽവറിയുടെ തിരികല്ലിൽ പൊടിക്കപ്പെട്ടു. എനിക്കും നിനക്കും ജീവൻ പ്രദാനം ചെയ്യുവാനായി കാൽവറിയുടെ ബോർമയിൽ, ദൈവക്രോധാക്കളുടെ ബോർമയിൽ ബന്ധിരിഞ്ഞ് ജീവൻ പ്രദാനം ചെയ്യുവാൻ പുറത്തിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തു. ഹല്ലേലൂയ. നസ്രേനായ യേശുവേ അങ്ങ് ആരാണ്? കാലാതീതനായ ദൈവം കാലത്തിന്റെ തികവിങ്കൽ കാലിക്കുട്ടിൽ പിറന്ന് കാൽവറിയിൽ മരിച്ച് കാലനെ വലിയ കർത്താവത്രേ ക്രിസ്തു. നസ്രേനായ യേശുവേ അങ്ങ് ആരാണ്? പാപിയെ അവന്റെ പണിപ്പുരയായ കാൽവറിയിൽ കൊണ്ടെത്തിക്കുവാൻ സ്വർഗം ചരിച്ചിറങ്ങി വന്ന ശ്രേഷ്ഠ ക്രൈനത്രേ ക്രിസ്തു. നസ്രേനായ യേശുവേ അങ്ങ് ആരാണ്? വെറും മൺപാത്രങ്ങളായിരുന്നു ഞങ്ങളെ നറും വിൺപാത്രങ്ങളാക്കി മാറ്റുവാൻ സാക്ഷാൽ വിൺപാത്രമായവൻ, വേഷാൽ ഒരു പെൺപാത്രത്തിൽ കൂടെ വേഷാൽ ഒരു മൺപാത്രമായി തീർന്ന സാക്ഷാൽ വിൺപാത്രമത്രേ നസ്രേനായ യേശു. നസ്രേനായ യേശുവേ അങ്ങ് ആരാണ്? ചരിത്രാതീതനെങ്കിലും ചരിത്രത്തിൽ ഇറങ്ങി വന്ന് ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി വിഭജിച്ച് ചരിത്രം സൃഷ്ടിച്ച ചരിത്ര പുരുഷനത്രേ നസ്രേനായ യേശു. ഇന്ന് രാത്രിയിലും ഈ യോഗ്യൻ നിങ്ങൾക്കാരാണ്. ഇന്ന് രാത്രിയിൽ വീണ്ടെടുപ്പാൻ യോഗ്യനായ ക്രിസ്തുവിന്റെ യോഗ്യതയെ കുറിച്ച് വിസ്തരിച്ചുകൊണ്ട് ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് വിസ്തരിക്കുവാനാണ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒന്ന് കൊരിന്ത്യ ഒന്നാം അധ്യായം അതിന്റെ 30-ാമത് വാക്യം. ഒന്ന് കൊരിന്ത്യ ഒന്നാം അധ്യായം 30-ാമത് വാക്യം.
നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം.
ഭൂമിയുടെ അച്ചുതണ്ടിൽ ഉലകം നിന്നാടുന്നു, ലോകം മൊത്തം തരികടതിത്തയും മറിഞ്ഞളകുന്നതായി തോന്നുന്നു. അതുവരെ ഒരുമിച്ച് നിന്ന് മേഞ്ഞുകൊണ്ടിരുന്ന കാട്ടുജന്തുക്കൾ തമ്മിൽ കടിച്ചു കീറുന്നു. കാള വെറുതെ നിൽക്കുകയായിരുന്ന സിംഹം അതിനെ ഇട്ട് ഓടിക്കുന്നു പിടിച്ചു കീറുവാൻ. ചെന്നായി ദൂരത്തു മേഞ്ഞു കൊണ്ടുന്ന ആട്ടിൻപറ്റങ്ങൾക്കെതിരെ ഓടിച്ചെല്ലുന്നു അവയെ കടിച്ചു കീറുവാൻ. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന ചെന്നായിക്കൾ വെറുതെ എഴഞ്ഞു പോകുന്ന പാമ്പിനെ കണ്ടുകൊണ്ട് കീരി വലയം വെക്കുന്നു. വലയം വെക്കുന്ന കീരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പാമ്പ് തത്തിച്ചാടി പോകുന്ന തവളയെ വെട്ടി വിഴുങ്ങി. തവള പാമ്പിന്റെ വായിലിരുന്ന് അല്പാൽപമായി താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതിലെ വെറുതെ പറന്നുപോയ വെട്ടിലിനെ ചാടി വെട്ടി.
തമ്മിൽ വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരം ഏദൻ പൂങ്കാവനത്തിൽ. ഉലകം മൊത്തം വിറയ്ക്കുന്നു, സൃഷ്ടികൾ ഞെട്ടി വിറയ്ക്കുന്നു. എന്താ സംഭവിച്ചത് ഒന്നും അറിയാൻ പാടില്ല. ഇതിനിടയിൽ സംഭവിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ, സൃഷ്ടിയുടെ മണിമകുടമായിരുന്ന മനുഷ്യൻ അരുതാത്ത കനി ഒന്ന് കടിച്ചു.
ഇവൻ ഒന്ന് കടിച്ചതേ ഉള്ളു ഇത്രയും പണി വെക്കാൻ കാരണമതാ. ഒന്ന് കടിച്ചു ദേഹട നാടുന്ന മൊത്തം കൂടെ, ആകപ്പാടെ ലോകം മൊത്തം കൂടെ ഞെട്ടി വിറയ്ക്കുമ്പോൾ തേജോമയനായ ദൈവം ഇറങ്ങി വന്ന് പറയുക, നിന്റെ നിമിത്തം, ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിന്റെ നിമിത്തം ഭൂമി മുഴുവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്ക്, മുള്ളും പറക്കാരെയും നിനക്ക് ഈ ഭൂമിയിൽ നുളവാകും. സ്ത്രീയെ നോക്കിക്കൊണ്ട്, പുരുഷനെ നോക്കിക്കൊണ്ട് പിന്നെയും പറയുക, നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭാര്യയോടാകും. സ്ത്രീയെ നോക്കിക്കൊണ്ട് പറയുക, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, കഷ്ടവും ഗർഭധാരണവും നിനക്ക് വർദ്ധിക്കും. ഈ അടുത്ത സമയത്താണ് ഒരു കാര്യം പിടികിട്ടിയത്,
ഒത്തിരി മക്കൾ ഒത്തിരി ആനന്ദവും ഒത്തിരി അനുഗ്രഹമാണെന്ന് പഠിച്ചിരുന്ന കാലമുണ്ട് പണ്ട്. ഈ വാക്യം വായിച്ചപ്പോ എനിക്കും ഒരു ചെറിയ പിടി കിട്ടി. ഒത്തിരി മക്കള് ഒത്തിരി അനുഗ്രഹമാണെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം കഷ്ടവും ഗർഭധാരണവും നിനക്ക് വർദ്ധിപ്പിക്കും,
കഷ്ടവും വർദ്ധിപ്പിക്കും ഗർഭധാരണവും വർദ്ധിപ്പിക്കും.
അത് ശാപത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിനൊന്ന്, അവന്റെ മകൻ ഇസഹാക്കിന് രണ്ട്, അവന്റെ മകനായിരിക്കുന്ന യാക്കോബിന് നാല് ഭാര്യമാരിൽ കൂടെ 12, 3, 4, 12 ഏതാണ്ട് ഒത്തു വരുന്നുണ്ട്.
കഷ്ടവും ഗർഭധാരണവും നിനക്ക് വർദ്ധിപ്പിക്കും. നിന്റെ ആഗ്രഹം നീ നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. പാമ്പിനോട് പറഞ്ഞു, നീ ഉരസുകൊണ്ട് ഗമിക്കും, നിന്റെ ആയുഷ്കാലം മൊത്തം നീ ഭൂമിയിലെ പൊടിമണ്ണ് നാക്കും. ആകപ്പാട് വല്ലാത്ത വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരത്തിൽ തേജോമയനായവ ദൈവം നിന്നുകൊണ്ടൊരു വാക്ക് വിളിച്ചു പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ.
അവൻ സർപ്പമേ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ പിടിക്കും, അവൻ നിന്റെ തല തകർക്കും. ദൈവത്തിന്റെ ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം ഏദൻ പൂങ്കാവനത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തേജോമയനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഏദൻ പൂങ്കാവനത്തിൽ കൊടുക്കുകയായിരുന്നു. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ഭൂലോകത്തിലേക്ക് കടന്നു വരുമെന്ന്, അവനെ കൊണ്ട് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ ദൈവത്തിന് തിരിഹിതമുണ്ടായി. ഹല്ലേലൂയ. ഈ വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും എടുക്കുന്നതാണ്. നമ്മ ഒറ്റ വാക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എടുക്കണമെങ്കിൽ അതിന് മുമ്പ് വീണെന്ന് മനസ്സിലാക്കണം. അപ്പൊ വീണ് പോയതിനെ അവിടുന്ന് പൊക്കിയെടുത്ത് അവൻ എവിടെയായിരിക്കണമോ അവിടെ കൊണ്ടുവരുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ പദ്ധതിയാണ് വീണ്ടെടുപ്പ് എന്ന വാക്കുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. വീണ്ടെടുപ്പിനെ ഞാൻ പെട്ടെന്നൊന്ന് വിസ്തരിക്കാം. ഒരിക്കല് ഒരു സന്ധ്യാസമയത്ത് വഴി നടന്ന് അലഞ്ഞു ചെന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലാ ഒരു വീട്ടിൽ കയറി പറഞ്ഞു, എനിക്കൊരല്പം വിശ്രമിക്കാൻ സൗകര്യം തരുമോ? അപ്പോ വീട്ടുടയൻ, താൻ എവിടുന്ന് വരിക? സാറേ ഞാൻ ദൂരത്തുനിന്ന് വരിക. ഓഹോ, എന്റെ കയ്യിൽ മടിശീല ഉണ്ടായിരുന്നു, എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. സകലവും നഷ്ടപ്പെട്ടവനായി ഈ ഉടുതുണി അല്ലാതെ എനിക്കൊന്നുമില്ല. നടന്ന് ക്ഷീണിച്ചു വരിക, ഇന്ന് രാത്രി ഞാൻ ഈ കാളത്തിണ്ണയിൽ ഒന്ന് വിശ്രമിച്ചോട്ടെ, രാവിലെ എഴുന്നേറ്റ് ഞാൻ അങ്ങ് പൊക്കോളാം. അന്നേരം വീട്ടുടമസൻ, താനൊരു മനുഷ്യനല്ലയോടോ, എന്തിനാ കാളത്തിണ്ണ കിടക്കുന്നത്? എൻ്റെ തിണ്ണ സൗകര്യം ഉണ്ട്, ഇഞ്ഞു വാ, കുളിക്കാൻ വെള്ളം, കുടിക്കാൻ കഞ്ഞി, മാറാൻ തുണി ഒക്കെ കൊടുത്തു പറഞ്ഞ് താനും ഒരു മനുഷ്യജീവിയാ, എനിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചൊന്നു വന്നേക്കാം, അതുകൊണ്ട് താനങ്ങനെ കാളത്തിണ്ണയിലൊന്നും കിടക്കണ്ട, ഇവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞു സൗകര്യം കൊടുത്തു. ഇയാള് കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല സുന്ദരനായി കുട്ടപ്പനായി, കുളിയെല്ലാം കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് കാര്യമായിട്ട് ഉറങ്ങാൻ കയറി. ഒരു 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 പാതിരാത്രി കഴിഞ്ഞ സമയത്ത് പാന്തികന്റെ മട്ടുമാറി ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ് വന്ന് വീട്ടുകാരൻ കിടന്ന വാതലിലേക്ക് അടുത്ത് ആഞ്ഞ് വാതലിനെ ചവിട്ടി.
വാതൽ കവാടം കിറുകിറാന്ന് കീറി തുറന്നു. ഓടി അകത്തേക്ക് കയറി കട്ടിലിൽ ഒന്നും അറിയാൻ പാടില്ലാത്തവനായി കിടന്നുറങ്ങുന്ന വീട്ടുനായകനെ കയറി പിടിച്ചു.
പിടിച്ചു മുറുക്കി വരിഞ്ഞങ്ങ് കെട്ടി. കെട്ടിയിട്ട് പൊക്കിയെടുത്ത് കക്കൂസിൽ തട്ടി. ആ നിമിഷം കൊണ്ട് അവൻ ആ വീട് കര കയ്യേറി. അവന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, വീട്ടു സാധനങ്ങൾ ഒക്കെ കയ്യേറപ്പെട്ടു. അത് രാവിലെ എഴുന്നേറ്റപ്പോ പിള്ളാരോടൊക്കെ, രണ്ടാമത്തെ അച്ഛൻ രാത്രി വന്ന അച്ഛൻ പിള്ളാരോടൊക്കെ, എടാ മര്യാദയ്ക്ക് പള്ളിക്കുടുത്തി പൊക്കോണം. ഓ പൊക്കോളാവേ. ഭാര്യയോടെ, എടേ മര്യാദയ്ക്ക് പെട്ടെന്ന് കഞ്ഞിയൊക്കെ വെച്ചോണം കേട്ടോ. ഓ ചെയ്തോളാവേ, ഇല്ലെങ്കിൽ കൊല്ലുമല്ലാത്തിന്. നാട്ടുകാരെല്ലാം അറിഞ്ഞ് ഇങ്ങനൊരു സംഭവം നടന്നു. ഒരൊറ്റ പുള്ളികൾക്ക് അതിനെ നേരിടാൻ തന്റെ ഇടമുണ്ടായില്ല. പിന്നെ അജാന ബാഹുരുത്തൻ
ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. ആർക്കും അവനെ നേരിടുവാൻ തന്റെ ഇടമില്ല. ആ നാട്ടിലൊരു നല്ല അഭ്യാസി ഉണ്ടായിരുന്നു. അയാളും വിവരം അറിഞ്ഞു. അയാൾ വിചാരിച്ച് എന്ത് പ്രശ്നമായാലും അവനെ പിടിച്ചു കെട്ടണം. അതിനെന്താ ആലോചന? നന്നായി ആലോചിച്ച് താൻ കൃത്യമായ ശ്രേഷ്ഠമായ ഒരു പദ്ധതി കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ദിവസം, ദിവസങ്ങൾ പലത് കഴിഞ്ഞപ്പോ അനേകർ വന്നും പോയും കണ്ടും കേട്ടും ഒക്കെ നിൽക്കുന്നതിനിടയിൽ ഇയാളും ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. ഇദ്ദേഹത്തെ കാണാൻ വന്നത് വെറുതെ അല്ല, കുളിച്ചേച്ച് വരുന്ന വരവാ. അതാ എനിക്ക് രസം തോന്നിയത്. തലയിൽ ഒരു തോർത്ത് എടുത്തിങ്ങനെ തുടച്ച്, നനഞ്ഞ തോർത്ത് തലയിൽ തുടച്ച് 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 കയറി വന്നു. പുത്തൻ ആളിനെ കണ്ടുകൊണ്ട് ചോദിച്ചു, ആ ഇവിടുത്തെ ഇപ്പോഴത്തെ വീട്ടുടമസ്ഥനായിരിക്കും? പുള്ളി പറഞ്ഞു, ഓ ആന്ന്. ആ സംഗതിയൊക്കെ അറിഞ്ഞു, അതിന് വേണ്ടിയല്ല. പുള്ളി കൂടെ ചേർന്നു, സംഗതിയൊക്കെ അറിഞ്ഞു, അതിന് വേണ്ടിയല്ല. ഞാനൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചു വന്നതാ. എവിടാ വീട്? പുള്ളി വീടൊക്കെ പറഞ്ഞു കൊടുത്തു, സ്ഥലം പിന്നെടുത്താണെന്നൊക്കെ. ഓഹോ, ഞാനൊന്ന് കുളിക്കാൻ പോരാ.
കുളിച്ചു തുടച്ചു വരുന്ന തോർത്ത്, നനഞ്ഞ തോർത്ത് കാര്യം പറഞ്ഞതിനിടയിൽ അഭ്യാസി അജാന ബാഹുവിന്റെ കണ്ണിലോട്ടിട്ട് കൊടുത്തു. നനഞ്ഞ തോർത്ത് അപ്രതീക്ഷിതമായി കണ്ണിൽ വീണാൽ ഏത് പുള്ളിയും കണ്ണടയ്ക്കും.
അതൊരു ടെക്നിക്കാ, ആരും ചെയ്യല്ല. ഇവിടെങ്ങും എന്റെ ആവശ്യമില്ല.
കണ്ണടച്ചതും അടുത്ത പണി ഒപ്പിച്ചതും ഒരുപോലെ. സ്ഥലം ഞാൻ പറഞ്ഞു തരികയല്ല. ഈ താടിക്ക് താഴെ പൊക്കിൽത്തണ്ടിന് മുകളിൽ ത്രിശങ്ക പുഷ്പമെന്നും സൂര്യചക്രമെന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക മർമ്മസ്ഥാനമുണ്ടെന്നാ ശരീരശാസ്ത്രം പഠിപ്പിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഒരരച്ചൊടിപ്പിനൊരു ഇടി ചെന്നു. ഇടി വാങ്ങിച്ചത് വജാനബാഹു തറയിലോട്ടിരുന്ന ഒരുപോലിരുന്നു.
അദ്ദേഹം പതുക്കെ കാലിട്ട് പൂട്ടി കെട്ടി, നന്നായിട്ട് വരിഞ്ഞു കെട്ടി. ആശാനെ പൊക്കിയെടുത്ത് പണ്ട് ഇവൻ കൊണ്ടിട്ട കക്കൂസിൽ ഈ വീട്ടുടമസ്ഥൻ ഞരങ്ങി ഞരങ്ങി മരണവുമായി മല്ലടിച്ച്, ഇവൻ കാണാതെ വല്ലപ്പോഴും ഭാര്യ ഒഴിച്ചു കൊണ്ടു കൊടുക്കുന്ന കഞ്ഞുള്ളവും കുടിച്ച് കക്കൂസിനകത്ത് ഒതുങ്ങിക്കഴിയുന്നവനെ പതുക്കെ അവിടെ നിന്ന് പിടിച്ച് കെട്ടടിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, ഈ വീട് നിങ്ങളുടെ വകയാ. യവൻ ഇതിനകത്ത് കയറി കയ്യേറിയതാന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വന്നവനെ ആടിച്ച് ശരിപ്പെടുത്തി കെട്ടി മുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇനി ചലിക്കത്തില്ല, ചലിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. ഇനി ഇറങ്ങിക്കോ, നമുക്ക് അവനെ അതിനകത്തിട്ട് പൂട്ടണം. അവനെ പുറത്തിറക്കി കെട്ടഴിച്ചിട്ട് വാ. രണ്ടുപേരോടെ ചേർന്നവനെ വലിച്ചെടുത്ത് പഴയ കക്കൂസിനകത്തിട്ട് പൂട്ടി ചവിട്ടി പൂട്ടി താക്കോല് കയ്യിലെടുത്ത് വീട്ടുടമസ്ഥനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വകയായി എടുത്തു. സഹോദരി സഹോദരന്മാരെ, ഇതാണ് വീണ്ടെടുപ്പ്.
ഇതാണ് വീണ്ടെടുപ്പ്. മനുഷ്യ പ്രാണനും മനുഷ്യാവകാശങ്ങളും മനുഷ്യന്റെ സകലവും സാത്താൻ എന്ന അജാനബാഹുവിനാൽ ആക്രമിക്കപ്പെട്ട് പാപത്തിനടിമയായി കെട്ടപ്പെട്ടവനായി ബന്ധിക്കപ്പെട്ടവനായി നിന്ന് തിരിയുവാൻ ഇടമില്ലാത്തവനായി സകലവും നഷ്ടപ്പെട്ടവനായി തേജസ് നഷ്ടപ്പെട്ടവനായി വീര്യം നഷ്ടപ്പെട്ടവനായി ഓജസ് നഷ്ടപ്പെട്ടവനായി കൂട്ടായ്മ നഷ്ടപ്പെട്ടവനായി ദൈവ സാമീപ്യം നഷ്ടപ്പെട്ടവനായി ഏതെങ്കിലും പൂങ്കാവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആദാമും അവന്റെ സന്തതി പരമ്പരകളും സാത്താന്റെ കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ മരണത്തിനധീനമായി മരണത്തിനധീനമായി മരണചക്രത്തിൽ പതിയെ 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 കറങ്ങി തിരിയുന്നവരായി മാനവജാതിയെ വീണ്ടെടുക്കുവാൻ സ്വർഗ്ഗങ്ങളിൽ നിന്നൊരുവൻ ഇറങ്ങി വന്നതായി ഈ തിരുവചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നാം അവന്റെ പേരാണ് കേട്ടത്. അവൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണ്ടെടുപ്പായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം.
നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന്
അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന്
ജ്ഞാനവും
ജ്ഞാനം
നീതിയും
നീതി
ശുദ്ധീകരണവും
ശുദ്ധി
വീണ്ടെടുപ്പുമായി തീർന്നു.
വീണ്ടെടുപ്പ് ഈ നാല് കാര്യങ്ങളായി സ്വർഗത്തിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന തേജോമയനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ വിസ്തരിക്കട്ടെ. ദൈവത്തിങ്കിൽ നിന്നൊരുത്തൻ വീണ്ടെടുപ്പായി ഇറങ്ങി വന്നെങ്കിൽ അവനാണ് വീണ്ടെടുപ്പുകാരൻ, അവനാണ് ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി അവന്റെ അഭിധാനങ്ങളെ കുറിച്ച് വിസ്തരിക്കുന്നതിലാണ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളുന്നത്. ആമേൻ. ശ്രേഷ്ഠനായ കർത്താവേ, അങ്ങിറങ്ങി വന്നതിനാൽ മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന ഞങ്ങളെ ഒരിക്കൽ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക.
തിരുവചനം വായിക്കുന്നത് ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. അടുത്ത ശബ്ദം, അവന്റെ കെട്ടുകളെ അഴിപ്പി. ശുശ്രൂഷ ആധികാരികത കർത്താവിനും ശുശ്രൂഷ തന്റെ ദാസന്മാർക്കുമാണ്. അല്ല, കർത്താവ് തന്നെ എല്ലാം കയറി അങ്ങ് ചെയ്യത്തില്ല. ഇന്നത്തെ ചില പുള്ളികൾ ചെയ്യും പോലെ മൊത്തം ഞാൻ തന്നെ, അത് വേണ്ട. കർത്താവ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അവന്റെ കെട്ടുകളെ അഴിപ്പി, അവൻ സ്വതന്ത്രനായി പോകട്ടെ. ഹല്ലേലൂയ. അധികാരമുള്ളവൻ നിന്നുകൊണ്ട് മരണത്തെ വെല്ലുവിളിച്ച് മരണത്തിന്റെ കരാള വക്രങ്ങളിൽ നിന്ന് മനുഷ്യജാതിയെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് കെട്ടുകളില്ലാത്തവരായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേകത ദിവസമുണ്ട് എന്ന് ഈ പ്രത്യേക സംഭവം നമ്മളെ വിളിച്ചറിയിക്കുകയായിരുന്നു. നസ്രേനായി യേശു അങ്ങ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യോഗ്യതയുള്ളവനായി വീണ്ടെടുപ്പുകാരനായി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തിരുവചനം വീണ്ടെടുപ്പുകാരനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്.
തിരുവചനം വീണ്ടെടുപ്പുകാരന്റെ യോഗ്യത എങ്ങനെ വിസ്തരിക്കുകയാണ്? ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. ലേവ്യ പുസ്തകം 25:25 വാക്യവും പിന്നെ 47-49 വരെയുള്ള വാക്യങ്ങളും വായിക്കാം.
നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നോ തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം.
ആമേൻ. ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റതിനെ വീണ്ടുകൊള്ളേണം. പിന്നെ 47
നിന്നോടുകൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകെയും അവന്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം.
ആമേൻ.
അവന്റെ സഹോദരന്മാരിൽ ഒരുത്തൻ വന്ന് ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന്റെ പിതൃവ്യനോ പിതൃവ്യന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം.
ആമേൻ. അമേരിക്കയിലെ കുഞ്ഞുങ്ങളെ തീറ്റുന്നത് ഞാൻ കണ്ടു. ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഞാൻ ഈ പല വീടുകളിൽ താമസിക്കാന്നാണ്. കുഞ്ഞെ ഇങ്ങോട്ട് വന്നേ. ആന്ന് വിളിക്കാം. ആ ഗുഡ് ബേബിയാന്നോ? ഗുഡ് ബേബിയാന്നോ? ഗുഡ് ബേബിയാന്നോ? ഗുഡ് ബേബിയാന്ന്? ആ ഇപ്പൊ ഗുഡ് ബേബി ബാ ഒരിച്ചിരി അങ്ങോട്ട് കുത്തി തീറ്റിക്കുക. എന്താന്ന് ചോദിച്ചാൽ ഇതിനൊന്നും വേണ്ടെന്ന് ഒരു വക, ഇതിനൊന്നും ഒരു ഒരു വകയും വേണ്ടെന്ന്. ഇതുപോലാ നമ്മളും. ഗുഡ് ബേബിയാന്നോ? ആ എല്ലാരും വായും പൊളിച്ച് അങ്ങനെ ഇരിക്ക. ഗുഡ് ബേബിയാ എന്നാ നാട്ടിൽ വിളമ്പണമെന്നേ പിടിച്ചു പറിക്കുക പിള്ളേര്. ഒരു ദോശയ്ക്ക് 8 പിടി, എന്നിട്ടൊരു കരച്ചിട്ട് ഒരു വഴക്ക്. എന്റെ എല്ലാം കൂടെ അവൻ എടുത്ത് തിന്നിപ്പോ എന്നെ അടിക്കാൻ വരുന്നു. ഇടാ താരാമട താരാമട എനിക്ക് വിശന്നിയാന്ന്. വിശപ്പുള്ളവർക്ക് ആ വിളമ്പേണ്ടത്. നമ്മുടെ ആ ഇരിപ്പൊക്കെ കണ്ട ഗുഡ് ബേബിയാണോ? മാ വല്ലതും വാരി വലിച്ച് തിന്നണം. ആത്മീയമായ ശോഷിപ്പാ. ഓരോന്നിന്റെ ഇരിപ്പ് കണ്ടാലേ കണ്ട ആത്മീയമായി വളരെ ശോഷിപ്പാ. പിന്നെ ശരീരത്തിനൊക്കെ നല്ല ശേഷിപ്പാ. സംഗതിക്ക് വളരെ ശോഷിപ്പാ. അതുകൊണ്ട് പ്രാർത്ഥനയോട് കൂടി ഇരുന്നു കൊണ്ട് കർത്താവിന്റെ തിരുവചനം വിഴുങ്ങാനായിട്ട് പ്ലാൻ ചെയ്താട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേ ലേവ്യ പുസ്തകം പഠിപ്പിക്കുകയാ. വീണ്ടെടുപ്പുകാരന് അതിപ്രധാനമായ ചില ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒരു കൺവെൻഷൻ പ്രസംഗം കയറി നിന്നാൽ ബഹുജനങ്ങളെ അയാൾ ഫേസ് ചെയ്യേണ്ടത്, വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അപ്പച്ചന്മാര്, വചനത്തിന് മാർഗിടാനിരിക്കുന്ന ഉപദേശിമാര്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറയാൻ അറിയാൻ വയ്യാത്ത സഹോദരി സഹോദരന്മാര്. പുതിയ നിയമത്തില് തെസലോനിക്ക ലേഖനം എന്ന് പറയുമ്പം ഉൽപ്പത്തിയുടെ ഇപ്പുറം മുതൽ വാരിപ്പിടിക്കുന്ന ചില വേദജ്ഞാനികൾ ഒരൊക്കെ വന്നിരിക്കും. പാട്ട് കേൾക്കാൻ ചിലർ വരും, ആള് കാണാൻ ചിലർ വരും, പ്രസംഗം കേൾക്കാൻ ചിലർ വരും, പ്രസംഗത്തിനകത്ത് വല്ല മസാല ഉണ്ടെങ്കിൽ അതെടുക്കാൻ ചിലർ വരും, അങ്ങനൊക്കെ വരും. ഈ കയറി നിൽക്കുന്ന ഞങ്ങൾ ഇങ്ങനെയുള്ളവരെ മൊത്തം നിറയ്ക്കാൻ കടപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഒരുക്കി തൂക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രസ്താവിക്കാനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അതിനിടയിൽ തന്നെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വീണ്ടെടുപ്പുകാരൻ അതിപ്രധാനമായി, ഒന്ന്,
ഇവൻ ചാർച്ചക്കാരനായിരിക്കണം. 2, ഇവൻ വകയുള്ളവനായിരിക്കണം. 3, ഇവൻ സഹോദരനായിരിക്കണം. കുറഞ്ഞ പക്ഷം ഈ 3 ക്വാളിറ്റി ഉള്ളവന് മാത്രമേ വീണ്ടെടുക്കാൻ അവകാശമുള്ളൂ. ചാർച്ചയിൽപ്പെട്ടവനാകണം, വകയുള്ളവനാകണം, സഹോദരനായി നിലനിൽക്കണം. ഇല്ലെങ്കിൽ തന്നെ താൻ വീണ്ടെടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. കഴിവില്ലാത്തത് കൊണ്ട് വീണ്ടെടുപ്പുകാരൻ വേണം. കുറഞ്ഞ പക്ഷം ഈ 3 ക്വാളിറ്റി വീണ്ടെടുപ്പുകാരനുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ദൈവത്തിങ്കിൽ നിന്ന് വീണ്ടെടുപ്പായി അവൻ ഇറങ്ങി വന്നു. ഞാൻ ചോദിക്കുക, കർത്താവെ, അങ്ങ് വീണ്ടെടുപ്പുകാരനായി ഇറങ്ങി വരാനുള്ള ക്വാളിറ്റി എന്താ? അങ്ങക്ക് വകയുണ്ടോ? തിരുവചനം വായിക്കുന്നത് അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആമേൻ. ഹല്ലേലൂയ. വകയുള്ളവനായി, സ്വർഗത്തിലും ഭൂമിയിലും സകലവും തന്നിൽ നിന്നുളവായതായി, താൻ മുഖാന്തരം ഉളവായതായി, സകലവും തന്നിൽ നിന്നും തന്നിൽ കൂടെ തന്നിലേക്ക് കടന്നു പോകുന്നതായി, സകലത്തിൻ്റെയും ഉടമസ്ഥനായി, സകലത്തെയും ഭരിക്കുന്നവനായി, സകലത്തെയും പരിപാലിക്കുന്നവനായി,
സകലത്തെയും നിറയ്ക്കുന്ന നിറവുള്ളവനായി ഇറങ്ങി വന്ന ക്രിസ്തു.
രണ്ട്, ഇവൻ ചാർച്ചക്കാരനായിരിക്കണം. മനുഷ്യനും ദൈവം തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പഠിച്ചു.
ദൈവമേ നീ വിശുദ്ധൻ, ഞങ്ങൾ അശുദ്ധർ. ദൈവമേ നീ നിത്യൻ, ഞങ്ങൾ ക്ഷണഭങ്കുരർ. ദൈവമേ നീ തേജോമയൻ, ഞങ്ങളോ തേജസ് നഷ്ടപ്പെടുത്തിയവർ.
ദൈവവുമായി അടുത്തു വരുവാൻ മനുഷ്യന് യാതൊരവകാശവുമില്ല. ദൈവം അദൃശ്യൻ, നാമോ ദൃശ്യം.
നാമും ദൈവവുമായി കുലബന്ധം പോലും ഇല്ലാതിരിക്കവേ ദൈവമായിരുന്നവൻ ദൈവമായി ദൈവത്തോടുകൂടെയുള്ള സമത്വം മുറുകൾ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവരാകയാൽ അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോടുകൂടി അവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിന്?
എന്റെയും നിങ്ങളുടെയും ചാർച്ചക്കാരനായി
തീരും. നിങ്ങളും ജഡവേഷം ധരിച്ചവരാകയാൽ ജഡരക്തങ്ങളോടുകൂടിയവരാകയാൽ അവനും നമ്മെ പോലെ ജഡരക്തമുള്ളവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
എന്തിനു വേണ്ടി?
എന്റെയും നിങ്ങളുടെയും ചാർച്ചക്കാരനായി തീരാൻ. മത്സ്യം കൂർമം വരാഹം ച നരസിംഹ ച വാമന രാമോ രാമച്ച രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന. ദശാവതാരങ്ങളെ, നിങ്ങൾക്ക് തൻ്റെ ഇടമില്ല ഞങ്ങളെ ഉയർത്തുവാൻ. കാരണം മനുഷ്യനെ ഉദ്ധരിക്കുവാൻ മത്സ്യം കൊണ്ട് സാധ്യമല്ല. മത്സ്യത്തെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ വയറ്റിലാക്കും.
കൂർമം
ആമ എന്നാ എൻ്റെ പേര്, കൂർമം ആമ. ആമയെ ഞങ്ങളുടെ കയ്യിൽ പിട്ടിയാൽ ആമ പിടിച്ച് മലത്തി അതിൻ്റെ നെഞ്ചത്തി ഞങ്ങൾ കള്ളി പിടിച്ചു വെക്കും. വരാഹം പന്നി, പന്നി ഞങ്ങളുടെ അടുത്ത് വരികയല്ല, വന്നാൽ ഞങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമാണ്. മത്സ്യം കൂർമം വരാഹം ച നരസിംഹം. നരനും അത്ര മനുഷ്യനുമല്ല, അത്ര മൃഗമല്ലാത്ത വേറൊരു സാധനം വന്നു നരസിംഹം. അത്ര മനുഷ്യനുമല്ല, അത്ര മൃഗമല്ല. ചിലതിനെ കണ്ടാൽ നമുക്കും അങ്ങനെ തോന്നും, അത്ര മനുഷ്യനുമല്ല, അത്ര മൃഗമല്ല. ചില സ്വഭാവത്തിലാകട്ടു അതും വന്നു. നിങ്ങൾക്കാർക്കും ഞങ്ങളെ വീണ്ടെടുക്കാൻ കൊള്ളുകയല്ല. ഞങ്ങളുടെ രക്തത്തിൽ ഞങ്ങളുടെ ചാർച്ചക്കാരനായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരുവരുണ്ട്. മഹാരാജാവേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ഹൈന്ദവ ആചാരങ്ങളും കഥകളും ഒക്കെ മിക്കവാറും കൂട്ടിക്കെട്ടുകളാണ്, കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുക. അടുത്ത സമയത്ത് ഞാൻ ഒരിക്കലും ഒരിടത്ത് നിന്നുകൊണ്ട് ഒരു ഓണപ്രസംഗത്തിന് ഞാൻ വിളിച്ചു പറഞ്ഞു, ഓണത്തെ ശാസ്ത്രം കൊണ്ടൊന്ന് കണ്ണിക്കാൻ തുടങ്ങാൻ. ആളുകളെല്ലാം വട്ടം കൂടി നിന്നു. തെളിഞ്ഞില്ലേ അടിക്കണം, തെളിഞ്ഞാൽ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചാൽ നിപ്പ്. ഞാൻ പതുക്കെ ഇതങ്ങോട്ട് ചൊല്ലി, മത്സ്യം കൂർമം വരാഹം ച നരസിംഹ ച വാമന രാമോ രാമച്ച രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന. അവർക്കങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ ട്യൂൺ അനുസരിച്ച് പാടിയപ്പം. എന്നിട്ട് മത്സ്യം കൂർമം വരാഹം നരസിംഹം ച വാമന, വാമന അഞ്ചാം അവതാരമായ വാമനൻ. മത്സ്യം കൂർമം വരാഹം നരസിംഹം വാമനൻ, വാമനൻ ഇവിടെ അവതരിച്ചതാണ് ഈ ഓണത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞ് പതുക്കെ ഞാൻ തുടങ്ങി. എന്താ പരിപാടിയെന്നോ പറയാം. നമ്മുടെ പുസ്തകം പണ്ട് നമ്മളെ പഠിപ്പിച്ചു പള്ളിക്കൂടത്തിലേ. പണ്ട് 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 അസുരന്മാർ നാടുവാണിരുന്ന കാലത്ത് മാവേലി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു പോൽ. ആ എന്നിട്ട് ദേവന്മാർക്ക് ഈ അസുരനോട് വല്ലാത്ത അസൂയ തോന്നിയിട്ട് ദേവൻ മഹാവിഷ്ണു ഒരു മുണ്ടന്റെ വേഷം ധരിച്ച് ഒരു മുണ്ടു കൊടുത്തുകൊണ്ട് ഈ പുള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാപ്രഭോ, അങ്ങ് വിപ്രവടുവായ എന്നെ, വിപ്രവടു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുട്ടി എന്നർത്ഥം, വായ എന്നെ ഒരു അല്പദാനം തന്ന് സഹായിക്കണം. എന്ത് ദാനമാണ്? മഹാപ്രഭു ഒരു മൂന്നടി മണ്ണ് ഒന്നിരുന്ന് തപസ്സെയ്യാൻ തന്നാ മതി. അതെവിടെ അങ്ങ് പറയുന്നെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളാം, അളന്നെടുത്തോളൂ. മനസ്കനായ മാവേലി ചക്രവർത്തി പറഞ്ഞു, അളന്നെടുത്തോളൂ പുള്ളി, അളന്നെടുത്തോളൂ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഈരേഴ് പതിനാല് ലോകം മുട്ട ഒരുത്തനായി മാറിയത്. എന്നിട്ട് ഈരേഴ് പതിനാല് ലോകവും രണ്ടടി കൊണ്ട് അളന്നെടുത്തു. സ്വർഗം ഭൂമി വാതാളം ഒറ്റ അടിക്ക് അളന്നെടുത്തു. ദേവലോകം മൊത്തം കൂടെ അടുത്ത അടിക്ക് അളന്നെടുത്തു. പതിനാല് ലോകമുണ്ട് പോൽ, പതിനാലും കൂടെ രണ്ട് ചെവിടിന് അളന്നെടുത്തു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, പുള്ളി എവിടെ നിന്നുകൊണ്ടായി അളന്നത്? രണ്ട് ചവിട് കൊണ്ട് രണ്ടിടം അളന്നെടുത്ത് പിന്നെ എവിടായി പുള്ളി നിന്നത്? അതൊന്നും അവർ പറയുന്നില്ല. മൂന്നാമത്തെ ചവിട് വെക്കാൻ സ്ഥലം എവിടെ എന്ന് പറഞ്ഞ് കാലും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിപ്പാണ് അന്ന് ഞാൻ പള്ളിക്കുടുത്തി പഠിച്ച പുസ്തകത്തിലെ പടം. മാവേലി ചക്രവർത്തി രണ്ട് കൈയ്യെടുത്ത് ഇങ്ങനെ ഒരു തൊഴുത, ഒരു ഇരിപ്പും അഞ്ചാറ് കൂജയോ ഏതാണ്ടൊക്കെ മുമ്പിൽ വെച്ചൊരു തൊഴുതിരിപ്പും എൻ്റെ തലയിലോട്ട് വെച്ചു ഒന്നും പെട്ടു. അന്ന് പുള്ളിയെ ചവിട്ടി താഴ്ത്തി അങ്ങ് പാതാളത്തിലോട്ട് വിട്ടുപോയി. എന്നിട്ട് ആണ്ടോടാണ്ട് കൂടുമ്പോൾ പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണ തിരുനാളിന് ഈ പുള്ളി ആണ്ടോടാണ്ട് കൂടുമ്പോൾ നമ്മളെയൊക്കെ കാണാൻ, നിങ്ങളൊക്കെ ഇവിടെ ആണെങ്കിലും പുള്ളി തിരക്ക് ഇവിടെ വരും കേട്ടോ. മലയാളി എവിടെ ഉണ്ടോ അവിടെ കാണാൻ പുള്ളി വരും. കാണാമല്ലോ, ഓണം വരുമ്പോൾ ഒക്കെ നമ്മളും അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നാട്ടിലൊക്കെ. അങ്ങനെയൊക്കെയാണ് ഭയങ്കര തൂത്തു വാരി വളി തളിച്ച് അടിച്ചു വാരി തൂത്തു ഊഞ്ഞാലിട്ട് ആടി മാവേലി നാട് വാണിടും കാലം. ഞാൻ ചോദിച്ചത് അതായിരുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ഈ കേരളം ഇത് ചവിട്ടിത്താഴ്ത്ത മാവേലി ചക്രവർത്തി ഇയാളെ ചവിട്ടിത്താഴ്ത്തി ആണ്ടോടാണ്ട് കൂടുമ്പോൾ മാവേലി കേരളത്തിൽ കേരളവാസികളെ കാണാൻ കടന്നു വരും. ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ അടിയിൽ ഒപ്പിടുന്നു, അതാണ് അതിന് ശരി.
നരസിംഹൊച്ചവാമന രാമോ രാമച്ചരാമ
രാമോ രാമച്ചരാമ ബലരാമൻ പരശുരാമൻ ശ്രീരാമൻ ഈ മൂന്ന് രാമന്മാർ പിന്നെ വന്നു. അതിലേഴാം അവതാരമായ രാമൻ ആ പുള്ളിയുടെ പേരാണ് പരശുരാമൻ. ആ പുള്ളി വന്നപ്പോഴാണ് ഈ കേരളം പൊങ്ങി വന്നതെന്നാ അവരുടെ പാട്ട്. വീരപരശുരാമൻ തെയ്താര കോകരണത്തു നിന്നു തെയ്താര കോടാലി കൊണ്ടെറിഞ്ഞ് തെയ്താര കേരളം പൊങ്ങി വന്നേ
തെയ്താര ആ മഴു കിട്ടിയെങ്കിൽ തെയ്താര ഇന്നത്ര കേരളങ്ങൾ
തെയ്താര പൊക്കിയെടുക്കാരുന്നു തെയ്താര പട്ടിണി മാറിയൻ.
വില്ലടിച്ചാൻ പാട്ട് വെച്ച് പാടിയെടുത്ത് വെച്ച് ഞാനിത് കണ്ടുപിടിച്ച് കേട്ട് പഠിച്ചോണ്ട് വന്നതാ. ഞാൻ പതുക്കെ ഇതങ്ങോട്ട് പാടി വിട്ടിട്ട് ചോദിച്ചു, അല്ല പരശുരാമൻ ഇറങ്ങി വന്ന് കോകരണത്ത് നിന്ന് കോടാലി കൊണ്ടെറിഞ്ഞാണ് ഈ കേരളം പൊങ്ങി വന്നെങ്കിൽ പണ്ടത്തെ മാവേലി ചക്രവർത്തി ഭരിച്ച കേരളം എന്തിയെ? ഒന്നുകിൽ ആ കേരളം കള്ളം, അല്ല ഈ കേരളം കള്ളം, ഇല്ലെങ്കിൽ ഭൂപടത്തിൽ രണ്ട് കേരളം കാണിക്കോ എന്ന് വിളിച്ചുകൂവി. സഹൃദയരെ, അവരെന്നെ ഓടിച്ചു, ഞാൻ അങ്ങ് ഓടുകയും ചെയ്തു. അല്ല വഴക്കില്ലല്ലോ, നിൽക്കുമ്പോഴല്ലയോ വഴക്ക്. എന്നെ ഇങ്ങനെ പലയിടത്തു നിന്ന് ഓടിക്കും, ഞാൻ അവിടെ നിന്നെല്ലാം ഓടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഓടത്തു. കെട്ടിക്കുരുക്ക് കെട്ടിക്കുരുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടുകഥകളുടെ പിൻപിലല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി ഇരിക്കുന്നത്. യാഥാർത്ഥ്യവാനായ ക്രിസ്തു എന്റെയും നിന്റെയും വേഷം ധരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ചർച്ചക്കാരനായി തീരുവാൻ. എന്തിനു വേണ്ടി? നമ്മുടെ സഹോദരനായി തീരുവാൻ. എന്തിനു വേണ്ടി? വകയുള്ളവൻ വീണ്ടെടുക്കുവാനായി. വകയില്ലാത്ത നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആകെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, വകയുള്ളവൻ എന്ന വിഷയത്തിൽ നീ യോഗ്യൻ, ചാർച്ചക്കാരൻ എന്ന വിഷയത്തിൽ നീ യോഗ്യൻ. നീ ഞങ്ങളുടെ മൂത്ത സഹോദരൻ, മരിച്ചവരിൽ ആദ്യജാതനായി ഞങ്ങളുടെ മൂത്ത സഹോദരനായി ഉയർത്തെഴുന്നേറ്റതിൽ നീ യോഗ്യൻ. കർത്താവേ നീ യോഗ്യൻ. പോരാ പോരാ. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് ന്യായപ്രമാണ യുഗത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന വീണ്ടെടുപ്പ് നിങ്ങൾ നിരത ദ്രവ്യം കെട്ടിവച്ച് വീണ്ടെടുക്കണമെന്ന. നിരത ദ്രവ്യം കെട്ടിവച്ച് വീണ്ടെടുക്കണം. ഓരോരുത്തൻ താൻ താന്റെ വിലയായി നിരത ദ്രവ്യം ദൈവത്തിന് മുൻപാകെ കൊണ്ടർപ്പിക്കണം. വായിക്കാൻ നമുക്ക് പുറപ്പാട് പുസ്തകം 30:11 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം.
യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ശേക്കേൽ കൊടുക്കണം. ശേക്കേൽ എന്നത് 20 ഗേര. ആ അര ശേക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം.
പിന്നെ
നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അര ശേക്കേലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. ഈ പ്രായച്ചിത്ര ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം.
ശേക്കൽ എന്നത് 20 ഗേര. അത് ധനവാൻ കൂടുതലും കൊടുക്കണ്ട, ദരിദ്രൻ കുറച്ചും കൊടുക്കണ്ട. ധനവാന്റെയും ദരിദ്രന്റെയും വീണ്ടെടുപ്പ് ഒരുപോലെ.
ഒരുപോലെ ഒരുപോലെ
ഈ നിരത ദ്രവ്യം കെട്ടിവച്ച് എല്ലാ വീണ്ടെടുപ്പും സാധിപ്പിക്കുവാനായി ഇസ്രായേലിൻ ചെന്ന് ദൈവത്തിന് മുൻപാകെ നിരന്ന് 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 നിന്നാലും ഇസ്രായേലിനകത്ത് യാതൊരു സമാധാനവും ഇല്ലാത്തവനായി ഇറങ്ങിപ്പോകുമ്പോൾ ഇസ്രായേലിന്റെ മധുരഗായകൻ നിന്നുകൊണ്ട് പാടിയ ഒരു പാട്ടുണ്ട്. 49-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ മധുരഗായകൻ അതിന്റെ 7-ാം വാക്യത്തിൽ കൂടി ഇങ്ങനെ വിസ്തരിക്കുകയാണ്. വായിക്കാം 49-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത് വാക്യം.
സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്
സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്
അവനെ വീണ്ടെടുപ്പാനോ
അവനെ വീണ്ടെടുപ്പാനോ
ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ
ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ
ആർക്കും കഴിയുകയില്ല
ആർക്കും കഴിയുകയില്ല. കാരണം
അവരുടെ
പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കയില്ല. പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് അതൊരു നാളും സാധിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ നിന്നുകൊണ്ട് നിലവിളി കൂട്ടി അവന്റെ മധുര ഗായകൻ ഈ പാട്ട് ആഞ്ഞു പാടുമ്പോൾ ഈ പുസ്തകം വിളിച്ചു പറയുന്നത് പുതിയ നിയമം വിളിച്ചു പറയുന്നത് മറ്റൊരു കാര്യമാണ്. നിരാത്തൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അവിടേക്ക് കൊണ്ടുവരാം. അതിന് മുമ്പായി ഇസ്രായേലിലെ വീണ്ടെടുപ്പിന് മറ്റൊരു അപാകതയുണ്ട്, അതുകൊണ്ടൊന്ന് പറയാം. ഇസ്രായേലിലെ വീണ്ടെടുപ്പിന്റെ അപാകത അവരെ മാത്രമേ വീണ്ടെടുക്കാൻ ഒക്കുന്നുള്ള ഈ നിരതദ്രവ്യം കെട്ടിവച്ചാലും ഈ ഇടപാടുകൾ തീർത്താലും വകയുള്ളവൻ ചെന്നു വാങ്ങിച്ചു വീണ്ടെടുത്താലും
ഈ ഒരൊറ്റ ജാതിക്കുള്ള വീണ്ടെടുപ്പേ ഉള്ളൂ, അല്ലാതെ ഒരു ഒന്നേകാ ജാതിക്ക് വീണ്ടെടുപ്പില്ല.
അതിന്റെ ഉത്തമമായ തെളിവാണ് രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേക സംഭവം ഞാൻ നിങ്ങളോട് പറയാം. രൂത്തിന്റെ പുസ്തകം ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് തന്നെ അറിയാവുന്ന പുള്ളികൾ കുറച്ചുപേരെ ഉള്ളു ഇവിടെ.
കാരണം നമുക്ക് മിക്കവാറും ഇടപാടും പിടിപാടും ഒക്കെ സങ്കീർത്തനമായിട്ടാ. അതിൻ്റെ അടുത്ത് രൂത്തെന്ന് പറഞ്ഞൊരു പുസ്തകം കിടപ്പുണ്ട്. അതിനകത്തെ കാര്യം ഞാൻ പറയാൻ പോണം. അല്ലെ, നമ്മളൊക്കെ വിചാരിക്കുകയാണ് ഈ വന്നിരിക്കുന്ന എല്ലാം പണ്ഡിതന്മാരല്ലെന്നേ. ഓരോരുത്തരോട് അടുക്കുമ്പോഴേ അതിൻ്റെ വിവരം അറിയത്തുള്ളൂ. പണ്ഡിതന്മാരോടൊക്കെ അടുക്കണം എങ്കിലേ അതിൻ്റെ വിവരം അറിയത്തുള്ളൂ. ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ പണ്ഡിതന്മാരെല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്നു, ഭയങ്കര പണ്ഡിതന്മാർ. അങ്ങ് ആത്മാവും തുള്ളലും ചാട്ടവും ഭയങ്കര പണ്ഡിതൻ. വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപദേശി ഇവിടെ പലരാണ്, അതുകൊണ്ട് വരുന്നത് കൊള്ളാം, കുറച്ച് പ്രസംഗിക്കാവൂ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഓ പറയത്തില്ലേ, സാധനമൊന്നും ഇപ്പൊ പറയണ്ടോ, വേണ്ട, അത് പിന്നെ നമുക്ക് വേണേ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ അല്ല, വരുന്ന ദിവസം തന്നെ പറയുന്നതായിരിക്കും. ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചു, അവസാനം ചോദിച്ചു സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആരുണ്ടെന്ന് ആരും ഇല്ലായിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് സഹോദരി സഹോദരന്മാരെ കരമുയർത്തി, നേതാക്കന്മാർ അവരെ ഒരു നോട്ടം, നീ നിൽക്കും, എന്തോ പറ്റി. യോഗം കഴിഞ്ഞപ്പോഴത്തെ എന്നോട് ചെറിയ വാക്കുവാദവും പ്രയോഗവും ഒക്കെ തുടങ്ങി. ഞാൻ ദൈവത്തെ വിചാരിച്ച് അവിടുന്ന് സ്ഥലം വിട്ടു. നിങ്ങൾക്കറിയണമോ, അവസാനം കാശും കൊണ്ട് വന്നെനിക്ക് തരാനായിട്ട് ചുരുക്കി അങ്ങ് പറയുക. ഞാൻ പറഞ്ഞു, കാശ് വേണ്ട, നിങ്ങളെയായിരുന്നു ആവശ്യം, നിങ്ങളെ കിട്ടിയില്ലല്ലോ, പോട്ട്. ഞാൻ അവിടുന്ന് ബഹറിന് ചെന്നപ്പോൾ അറിഞ്ഞു 40 പേർ ഒരുമിച്ച് സ്നാനപ്പെട്ടു. ഇന്ത്യാ പെന്തിക്കോസ് സഭയ്ക്ക് ഉഗ്രനൊരു സഭ. ഞാൻ ഈ കുവൈറ്റിൻ്റെ നാശത്തിന് മുമ്പ് ഏതാണ്ട് 100 ആളുകൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ഒരു സഭ അവിടെ ഉളവായി. അവരായിരുന്നു എന്നെ അന്ന് അവിടെ വിളിച്ചത്. അതുകൊണ്ട് അവരുമായി ഒരുമിച്ച് കൂട്ടായ്മയിൽ ആ സഭ മുന്നേറിപ്പോവുകയും ചെയ്തു. ഞാൻ പറയട്ടെ, പണ്ഡിതന്മാരോട് അടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ചുക്കും അറിയാമയ്യ,
അങ്ങനെ ഒന്നും അറിയാമയ്യാത്ത എത്രയോ പണ്ഡിതന്മാരുണ്ടെന്നറിയാമോ.
തടിമെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കത്തില്ല. രൂത്തിന്റെ പുസ്തകത്തിലെ പ്രതിപാദ്യം അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. രൂത്തിന്റെ പുസ്തകത്തിൽ മോവാബ് ദേശക്കാരിയായ ഈ പെണ്ണ് ഈ അപ്പത്തിന്റെ ഭവനമായിരിക്കുന്ന ബേത്ലഹേമിലേക്ക് അമ്മാവിയമ്മയോട് കൂടെ ഇങ്ങോട്ട് വന്നു.
ഇവിടെ വന്നപ്പോ ആകെ പട്ടിണിയാ, അവിടെ പട്ടിണി, ഇവിടെ അതിനേക്കാൾ പട്ടിണി. വന്നാൽ ഉടൻ ജോലിക്ക് പോകേണ്ട ഒരു ഗതികേട്.
വന്ന ഉടനെ അവൾക്കൊരു ഗ്രീൻ കാർഡ് കിട്ടി, വയലിൽ ഇറങ്ങാൻ ഒരു ഗ്രീൻ കാർഡ്. വന്നപ്പോഴേ ഒരു വർക്ക് പെർമിറ്റ് കിട്ടി, ഇറങ്ങിപ്പോയി ബോവസിന്റെ വയലിൽ ഒരു പണി. ബോവസിന്റെ വയലിൽ കാലാ പെറുക്കാൻ ചെന്നവളെ കണ്ടുകൊണ്ട് ബോവസ് ചോദിച്ച ആ പെണ്ണ് ഏതാ? അപ്പം വന്നവരെല്ലാം കൂടെ അറിയത്തില്ലയോ? ഇല്ല, അത് നമ്മുടെ ജാർജിയപ്പെട്ട പെണ്ണാ. ഓഹോ, അവളെ എവിടുന്ന് വന്ന? നവോമിയുടെ കൂടെ വന്ന. ഓഹോ, ഇടി കുഞ്ഞെ ഇവിടെ തന്നെ പറക്കിക്കോണം, ഇവിടം വിട്ടു പോകണ്ട. ഓ, കേട്ടതെല്ലാം കാര്യമായി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അവളെ കൂടെ വിളിച്ചു പറഞ്ഞു, കഷണം ചാറ്റിൽ മുക്കിക്കോ കേട്ടോ, കഴിച്ചോ. ബാല്യക്കാരും നിന്നെ തുടരുന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേട്ടോ മകളെ, ഒന്നും പേടിക്കണ്ട കേട്ടോ, എല്ലാം കേട്ടു. അവസാനം നിങ്ങൾക്കറിയണമോ, എവള് കിട്ടിയ പദവുമായി വീട്ടിച്ചെന്നു. അമ്മാവിയമ്മ ചോദിച്ച് നിന്നോട് കരുണ കാണിച്ച മനുഷ്യൻ ആര്?
ഞാൻ ഇന്നയാളിന്റെ വയലിലാ പോയത്.
ഭാഗ്യമെന്ന് പറയട്ടടി കുഞ്ഞെ, അത് നമ്മുടെ ആളാ, അത് നമ്മുടെ ആളാ, നമ്മുടെ ചാർച്ചക്കാരനാ. ഞാൻ നിന്നോടൊരു കാര്യം കൂടെ പറയാം. ദേ, ഇന്ന് ആ മനുഷ്യൻ കളത്തിൽ യവം തൂറ്റുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിലോട്ട് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടത് താൻ നിനക്ക് പറഞ്ഞു തരും. അന്ന് രാത്രിയിൽ അവൾ അമ്മാവിയമ്മയുടെ അഭീഷ്ടപ്രകാരം കളത്തിലേക്ക് കടന്നുപോയി. അവൾ കളത്തിൽ വന്നത് ആരും അറിയരുത് എന്ന് വിചാരിച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ബോവസ് ഒളിപ്പിനെ അവൾ കളന്നുകൊടുത്ത് ആ ശ്രേഷ്ഠമായ യവക്കൂമ്പാരം കൊടുത്ത് അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവളോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ വീണ്ടെടുക്കുവാൻ ഞാൻ യോഗ്യനാണ്. ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്, ആരാന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ദാസിയായ റൂത്ത്, നീ വീണ്ടെടുപ്പുകാരനല്ലോ, നിന്റെ പുതപ്പടി എന്റെ മേലിടണമേ. അയാള് പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് രാത്രി ഇവിടെ പാർക്ക, എന്നേക്കാൾ വലിയൊരു വീണ്ടെടുപ്പുകാരൻ ഇവിടെ ഉണ്ട്. അവൻ നിന്നെ വീണ്ടെടുക്കുന്നെങ്കിൽ വീണ്ടെടുക്കട്ടെ, ഇല്ലെങ്കിൽ യഹോവയാണ് ഞാൻ നിന്നെ നാളെ വീണ്ടെടുക്കാം. രാവിലെ ബോവസ് തിരക്കിയിരിക്കുന്ന ഒരു ഇരിപ്പ്, ആരെയാണോ ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയെ തിരക്കി ഇവിടെ ഇരിക്കുക. വരുന്നു വീണ്ടെടുപ്പുകാരൻ. ബോവസ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, എടോ ഇവിടെ കയറി വന്ന് ഇവിടെ ഇരിക്ക. ഇരുന്നു നവോമിയുടെ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ട് കിടക്കാണ്, അറിയാമോ? അറിയാമേ. എലിമലേക്കും മഹളോനും, ഒരുത്തന്റെ പേരാതാ മഹളോൻ,
കില്ലിയോനും ഒക്കെ പോയ കാര്യം അറിഞ്ഞല്ലോ.
അറിയാം, അവര് മൂന്നുപേരും ചത്തുപോയല്ലോ. ഓ, അത് പറഞ്ഞു, നവോമി മടങ്ങി വന്നിട്ടുണ്ട്. ഓ, അവളുടെ ആ വസ്തുവൊക്കെ വീണ്ടെടുക്കാൻ നിനക്കാണ് അവകാശം, നീ കഴിഞ്ഞ പിന്നെ എനിക്കാണ് അവകാശം, അതുകൊണ്ട് നീ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ താകൃതിയായിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടെടുത്തോളാം.
അതിനെന്നാ വസ്തുവിന്റെ കാര്യമല്ല ഉള്ളോ, ഞാനങ്ങ് വീണ്ടെടുത്തോളാം. അച്ഛനതിന് വേണ്ടി നിനക്കണ്ട, ഞാൻ വീണ്ടെടുത്തോളാം. അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞ പക്ഷേ വെച്ച ഒരു ചെറിയ ഉടക്കുണ്ട് ആശാനെ. അതന്നെ
നവോമിയുടെ കൂടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ഏ, നവോമിയുടെ കൂടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അവിടെ പേര് രൂത്തെന്നാ. ആ ആ നാട്ടുകാരിയാ, മോവാബ് നാട്ടുകാരി, ഒരു പ്രജാതി പെണ്ണ്. ആ അവിടെ കാര്യം കൂടെ നോക്കണം, അവിടെ കാര്യം കൂടെ നോക്കണം, അവളെ കൂടെ വീണ്ടെടുക്കണം. ഞാൻ വീണ്ടെടുത്തോളാം എന്ന് പറഞ്ഞ പുള്ളി തൊട്ട കൈക്ക് പറഞ്ഞു, എന്നെ കൊണ്ടൊക്കെ തരും. ഒരു പെണ്ണിനെ ഇവിടെ വീട്ടിൽ നിർത്താൻ സൗകര്യമില്ലാഞ്ഞല്ല, ഇവൾ പുറജാതി പെണ്ണായതുകൊണ്ട് ഇസ്രായേലുകാരന്റെ വീണ്ടെടുപ്പിനകത്ത് ഇത് ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടില്ലെന്ന് പഠിക്കണം.
അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ അവകാശത്തിന്മേൽ അന്യന്റെ പേര് ചേർത്തപ്പെടുവാൻ പാടില്ല, എനിക്കതുകൊണ്ട് അവളെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല.
നല്ല ബോവസ് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കാലിലെ ചെരുപ്പഴിക്കടു. അത് അവിടുത്തെ ഒരു ചടങ്ങാ, കാലിലെ ചെരുപ്പഴിക്കടോ എന്ന് പറഞ്ഞാൽ അവകാശം നിനക്ക് തരുന്നെന്നാ. ചെരുപ്പ് ഒരു കയ്യിലോട്ട് കൊടുത്തു. പട്ടണവാതിക്കലെന്ന മൂപ്പന്മാർ കാണുകയെ ആ ചെരുപ്പ് വാങ്ങി എന്ന് പറഞ്ഞാൽ അവകാശം വാങ്ങിയെന്ന്. രൂത്തിനെ വീണ്ടെടുത്ത് നല്ല ബോവസ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പട്ടണ മൂപ്പന്മാർ ചേർന്ന് പാടി, നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഈ സ്ത്രീയെ ഹോവാ റാഹേലിനെ പോലെയും ഹോവാ ലേഹയെ പോലെയും ആക്കി തീർക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. എന്താ വിളിച്ചറിയിക്കുന്നോ? ഈ ശ്രേഷ്ഠനായ ബോവസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട നസറേനായ യേശുവിന് നിദാനം.
ഹല്ലേലൂയാ. അല്ലയോ, പഴയ നിയമമേ, നിരനദ്രവ്യങ്ങൾ കെട്ടിവെച്ച് ഒരു ജാതിയ മാത്രം വീണ്ടെടുപ്പിന് വേണ്ടി നീ തയ്യാറാകുമ്പോൾ, ഇവിടെ ഒരു ജാതിക്കല്ല വീണ്ടെടുപ്പിന് ആവശ്യം, സകല ജാതികളിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും എണ്ണിക്കൂടാത്ത പുരുഷാരം പാപത്തിനധീനപ്പെട്ട് പാപമംഗുലമായി തീർന്ന് ലോകമോഹത്തിൽ വളഞ്ഞ് വീണ്ടെടുപ്പിന് താല്പര്യത്തോടുകൂടി കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ജാതിയെ മാത്രം വീണ്ടെടുക്കുന്ന പദ്ധതി ഇവിടെ ഒക്കുകയില്ല. അതുകൊണ്ട് തന്നെ സകല ജാതിക്കാരെയും വീണ്ടെടുക്കുവാൻ, സകല വംശക്കാരെയും വീണ്ടെടുക്കുവാൻ, സകല ഭാഷക്കാരെയും വീണ്ടെടുക്കുവാൻ, സകല ഗോത്രക്കാരെയും വീണ്ടെടുക്കുവാൻ, സകലർക്കും വേണ്ടി ഒരുവൻ ദൈവത്തിങ്കിൽ നിന്ന് അവതരിക്കുന്നു. അവന്റെ പേരത്രേ വാഴ്ത്തപ്പെട്ട നസ്രനായ യേശു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മൂപ്പന്മാർ പാടിയ സംഘഗാനം, നീ അറിയപ്പെട്ടു സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സകല ഗോത്രക്കാരെയും വീണ്ടെടുപ്പാൻ നീ യോഗ്യൻ, സകല ഭാഷക്കാരെയും വീണ്ടെടുപ്പാൻ നീ യോഗ്യൻ, സകല വംശക്കാരെയും വീണ്ടെടുപ്പാൻ നീ യോഗ്യൻ, സകല ഗോത്രക്കാരെയും വീണ്ടെടുപ്പാൻ നീ യോഗ്യൻ, സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും നീ ഞങ്ങളെ വീണ്ടെടുത്തു.
അല്ലയോ പഴയ നിയമമേ, അല്ലയോ ഇസ്രായേലിലെ നിയമങ്ങളെ, അല്ലയോ ന്യായപ്രമാണമേ, വഴിമാറി നിൽക്ക്, ഈ വരുന്നവന് സ്ഥലം കൊടുക്ക്. ഇവൻ ആരാണെന്നോ നീയും നിന്റെ മധുരഗായകന്മാരും വട്ടമിട്ട് നിന്നുകൊണ്ട് അലറി കൂവിപ്പാടിയ വിലാപഗീതമുണ്ടല്ലോ. വീണ്ടെടുക്കുവാൻ ആർക്കും സാധ്യമല്ല. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ വിളിച്ചുകൂവിയ വിലാപഗീതമുണ്ടല്ലോ യേശു ക്രിസ്തു മുഖാന്തരം തിരുത്തുകയായി. ഹല്ലേലൂയാ.
വായിക്കാം നമുക്ക് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 12-ാമത് വായിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാമത് വായിക്കും.
കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സാധിക്കും എന്നായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഹല്ലേലൂയ പറയത്തില്ല. അവിടെ എഴുതി വെച്ചിരിക്കുക സാധിച്ചെന്ന്.
പഴയ നിയമമേ, നിന്റെ അശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് നിന്റെ അയോഗ്യത വെളിപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ യോഗ്യത വെളിപ്പെടുത്തിക്കൊണ്ട്
ഈ വാക്യം പറയുകയാണ്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഈ നസ്രയനായ യേശുവേ, നീ അതിന് യോഗ്യൻ 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 യോഗ്യൻ,
നീ വീണ്ടെടുക്കുവാൻ യോഗ്യൻ.
ആരൊക്കെ അയോഗ്യന്മാരായാലും എന്റെ യേശുവിന്റെ യോഗ്യതയ്ക്ക് ഒരു കുറവും വരികയില്ല. അല്ലേലൂയ. അവൻ യോഗ്യനായി നിന്നുകൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടവരായി തിരുമുൻപാകെ സന്തോഷത്തോടെ നിൽപ്പാൻ ദൈവം അവകാശം നൽകിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ ഉയരത്തിൽ പാടിയത്, ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാണ്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു, ഭൂമിയിൽ ഞങ്ങളെ ആക്കി വെച്ച ദൈവമേ, അവിടുത്തെ പുത്രനാൽ അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തതിനാൽ സ്തോത്രം.
നീ രക്ഷിപ്പാൻ യോഗ്യം,
അത് ജനനം കൊണ്ട് തെളിയിച്ചു. നീ വീണ്ടെടുപ്പാൻ യോഗ്യൻ, അത് മരണം കൊണ്ട് തെളിയിച്ചു.
നീ അറുക്കപ്പെട്ടു, ഞങ്ങളെ വീണ്ടെടുത്തു,
അവന്റെ മരണം കൊണ്ട് തെളിയിച്ചു അവൻ വീണ്ടെടുപ്പാൻ യോഗ്യനാണെന്ന്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വീണ്ടെടുപ്പിന് 4 വചനങ്ങളാ, വീണ്ടെടുപ്പിന് 4 വചനങ്ങളാ. 1, ആത്മാവിന്റെ വീണ്ടെടുപ്പ്, അത് പ്രാപിച്ചവരാ നമ്മളൊക്കെ. 2, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അത് ഇതുവരെ പ്രാപിച്ചിട്ടില്ല, കർത്താവിന്റെ വരവെങ്കിലേ പ്രാപിക്കത്തുള്ളൂ. 3, അവകാശത്തിന്റെ വീണ്ടെടുപ്പ്, അതിനു വേണ്ടിയാണ് ഭൂമി മൊത്തം കൂടെ സകല സൃഷ്ടികളും ഈറ്റുന്നതോടുകൂടി പുത്രത്വത്തിന് വേണ്ടി ഞരങ്ങി കാത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി സകല സൃഷ്ടികളും ഞരങ്ങിക്കാക്ക്. കുരയ്ക്കുന്ന പട്ടിയോടെ ഒന്ന് ചോദിച്ചേട്ടെ, നീ എന്താ ഇങ്ങനെ കൗ കൗ എന്ന് കുരയ്ക്കുന്നു? അത് പറയും, ഞാൻ ഇനി ഒരു കാലത്ത് സംസാരിക്കും. അതെന്നാ? അത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിക്കൻ. കരയുന്ന കഴുതയോട് ചോദിച്ചേ, നീ എന്നാ ഇങ്ങനെ ആന്ന് കരയുന്നു? ഞാൻ ഇനി ഒരു ദിവസം എൻ്റെ നാക്കെടുത്ത് സംസാരിക്കും. അതെന്നാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിക്കൻ. അതിന്റെ ഒരു പ്രത്യക്ഷ തെളിവാണ് ബലയാമിന്റെ കഴുത സംസാരിച്ചത്. ചിലർക്കൊരു സംശയമുണ്ട്, കഴുതയൊക്കെ സംസാരിക്കുമെന്നേ പുസ്തകം അത് പഠിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ ചില പക്ഷികളെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടിട്ട് വളർത്തി, തത്തമ്മേ പൂച്ച പൂച്ച, അന്നേരം തത്തമ്മ പൂച്ച. അപ്പൊ നമ്മളങ്ങ് തീരുത്തെ ആ തത്തമ്മ ഇപ്പൊ പറഞ്ഞ പൂച്ച പൂച്ച എന്ന് അല്ല. കറ തീർത്ത് പറയുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. കാളയും സിംഹവും ചെന്നായും ആടും ഒരുമിച്ച് മേഞ്ഞ്, ഒരുമിച്ച് പൈതങ്ങൾ പാമ്പുകളോട് ഇഷ്ടമാം ജീവിതം ചെയ്ത്, എല്ലാവരും പറുദീസിൽ എന്ന പോലെ പച്ചസസ്യങ്ങളെ തിന്നുന്ന ഒരു ദിവസത്തിലേക്ക് നീങ്ങുകയാണ്. അത് ഭൂമിയുടെ വീണ്ടെടുപ്പിങ്കിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്.
സഹോദരി, ഇത് വല്ലതും അറിയാവോ? അതൊന്നും ഞങ്ങൾക്ക് അറിയാമോ? എന്നാ അറിയണം. ഈ ഭൂമി മൊത്തം കറങ്ങുന്നത് എന്റെ കർത്താവിന്റെ വാക്യപ്രകാരവും കൽപ്പനപ്രകാരവുമാണ്. ഇതിന് നാളെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഭൂമിശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അയാൾക്ക് ഒരു ചുക്കും അറിയത്തില്ല. ഇവിടെ ശാസ്ത്രമുണ്ട്, ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം. എന്തോ ആ ഭൂമിശാസ്ത്രം, ഭൂമിക്ക് എത്ര മൈലുണ്ട്, ഭൂമിക്ക് എന്തോ വട്ടമുണ്ട്, ഭൂമിക്ക് എന്തോ ആഴമുണ്ട്, ഇതിന്റെ അടിയിൽ എന്തോ ഉണ്ട്, ഇത്രയേ ഉള്ളൂ ഭൂമിശാസ്ത്രം.
ഭൂമി എങ്ങനെ ഉണ്ടായി,
ഭൂമിശാസ്ത്രം പറയാ ചുമ്മാതുണ്ടായി.
ഭൂമിക്ക് നാളെ എന്തോ ഉണ്ടാകും,
ഭൂമിശാസ്ത്രം പറയാ അത് ചൊവ്വേ അറിയാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുക. ഈ വേദപുസ്തകം കുഴൽ കണ്ണാടിയിൽ കൂടെ നോക്കൂ, ഭൂമി എങ്ങനെ ഉണ്ടായെന്നും ഭൂമിക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നും ഭൂമിയുടെ നാളത്തെ കാര്യപരിപാടികളായി തീരുമെന്നും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഒരു വാക്യം വേണം ഞാനൊന്ന് പറയാം കേട്ടോ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സ്തോത്രം ചെയ്യാം. അതെങ്ങനെ സൗമ്യത ഉണ്ടായിട്ട് വേണ്ട സ്തോത്രം കഴിഞ്ഞിട്ട് വരാൻ. എന്റെ പൊന്നച്ച എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയൊരു സാധനം അത് തന്നെ, സൗമ്യത. പിന്നെ എന്തോ ഉണ്ട്, ഞാൻ കടിച്ചു കയറും, ആരെ കിട്ടിയാലും കടിച്ചു കയറും, പിന്നെ കുശുമ്പ് പറയും, പിന്നെ വഴക്കുണ്ടാക്കും, പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കും. നീ ഭൂമിയിൽ വാഴത്തില്ല കേട്ടോ, ഈ ജീവിതത്തിൽ തന്നെ ചൊവ്വേ വാഴാൻ പോകുന്നില്ല, പിന്നെ അല്ലയോ അങ്ങ് ഭൂമിയിൽ വാഴുന്നത്. തമ്പുരാന്റെ വരവായി, ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോണം കേട്ടോ. നശിച്ചു പോകരുതേ, വെറുതെ നഷ്ടപ്പെടരുതേ. ഭൂമിയുടെ അവകാശം, ഭൂമി എന്ന അവകാശ വസ്തുവിന്റെ വീണ്ടെടുപ്പ് നസ്രേനായി യേശുവിനാൽ സാധിക്കും. നാല്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവരെ യാക്കോബിൽ നിന്ന് അപക്വതയെ മാറ്റും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് നടക്കും. ഈ സകല വീണ്ടെടുപ്പിനു വേണ്ടി നിരതദ്രവ്യമായി വെച്ചത് പൊന്നും വെള്ളിയും അല്ല, നസ്രേനായി യേശുവിന്റെ വിലയേറിയ രക്തം. വായിക്കാം നമുക്ക് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം.
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളെ നടപ്പിൽ നിന്ന്, വാക്യം സൂക്ഷിച്ചു കേട്ടണം കേട്ടോ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എവിടുന്നാ വീണ്ടെടുപ്പ് പ്രാപിച്ച്? പിതൃപാരമ്പര്യത്തിൽ. എവിടുന്നാ വീണ്ടെടുപ്പ് പ്രാപിച്ച്? വ്യർത്ഥമായ നടപ്പിൽ നിന്ന്.
ചിലര് വ്യർത്ഥമായ നടപ്പിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചെങ്കിലും പിതൃപാരമ്പര്യത്തിന് ഇതുവരെ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. 45 വർഷം കൊണ്ട് പെന്തിക്കോസിലാണെങ്കിലും പണ്ടത്തെ പാരമ്പര്യം പറയുന്ന പുള്ളികളുണ്ട്. എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഉദേശി ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിലും ഞങ്ങള് അങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളെല്ലാം പാവികളായിരുന്നു പറയാൻ വരുവാൻ. അല്ല, ഞങ്ങള് ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയായിരുന്നു? ഞങ്ങളൊക്കെ പണ്ട് പുരാതന മുതലേ പുത്തങ്കാവ് പള്ളിയുടെ മതിലെ കുറുത്ത പുള്ളികളാണ്. ഞാൻ ചത ഏത് പള്ളിയാ? അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ യാക്കോവ പള്ളി. ഓഹോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, യാക്കോവക്കാര് നല്ല പാരമ്പര്യമുള്ളവരാ. പെന്തിക്കോസി വന്നാലും യാക്കോവക്കാരൻ മാനസാന്തരപ്പെട്ടു ആരുവാണോ, നീയാണ് പാരമ്പര്യക്കാരൻ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിട്ടില്ല, ഞാൻ യാക്കോവക്കാരെ പോയി തപ്പി. ഞാൻ ചോദിച്ചാ, നിങ്ങൾ വലിയ പാരമ്പര്യക്കാരാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഇപ്പോൾ ഈ പള്ളിക്കാരായിട്ടൊക്കെ നടക്കുന്നെങ്കിലും ഞങ്ങൾ ഇതൊന്നും അല്ല, ഞങ്ങൾ പണ്ട് പുരാതന മുതലേ പൂണൂൽധാരികളാണ്. ഞങ്ങൾ ഇവിടുത്തെ പട്ടന്മാർ ചേർന്ന് വന്ന ബ്രാഹ്മിൻസ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്നവരാണ് ഞങ്ങൾ. ഓഹോ, അപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്ത്യയിൽ ബ്രാഹ്മിൻസിനാണ് നല്ല പാരമ്പര്യമെന്ന്. ഞാൻ ബ്രാഹ്മിൻസിൽ ഒരുത്തനെ വിളിച്ച് എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വലിയ പാരമ്പര്യക്കാരല്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞ കേൾക്കണോ, ഞങ്ങളിവിടെ പരദേശികളാണ്. അയാൾ പറയാ, ഞങ്ങൾ ഇന്ത്യയിൽ പരദേശികളാണ്. ഞാൻ ചോദിച്ചു, എവിടുന്നാ വന്ന്? മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആര്യന്മാരുടെ വംശജരാ ഞങ്ങളെന്ന്. ആണ്ട കിടക്കുന്നു, പെന്തിക്കോസുകാരൻ പറയേണ്ട വാക്ക് പട്ടൻ പറയുക, അവൻ പരദേശിയാണ്. നിനക്ക് നാണമില്ല ഇത് പറയാം. ഞങ്ങൾ ആരാന്നറിയാം? ആരും അല്ലെന്ന് പഠിക്കും. ചിലർ പറയുന്ന കേൾക്കുന്നത്, ഞാനേ അങ്ങ് അമ്പളികുന്നത്തുകാരനാ. ഓഹോ, ഭാര്യ വീട് അങ്ങ് അങ്ങ് കുമ്പളികുന്നത്തുവാ. ഇതുകൊണ്ട് എന്തോ ഗുണമാന്ന് എന്നോടൊന്ന് പറ. ഞാനൊരിക്കൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു, കോട്ടയത്ത് ഒരാള് പാരമ്പര്യം നോക്കിയത്. കോട്ടയത്തെ ഒരാൾ പാരമ്പര്യം നോക്കി. പാരമ്പര്യം നോക്കിയെന്ന് പറഞ്ഞപ്പോ വെറുതെ അല്ല, മന്ത്രവാദിയെ വിളിച്ചിരുത്തി പാരമ്പര്യം നോക്കി. നല്ല ക്രിസ്ത്യാനി മന്ത്രവാദിയെ വിളിച്ചിരുത്തി പാരമ്പര്യം നോക്കിയപ്പോ പിതൃക്കളെ എല്ലാം വിളിച്ച് ഒന്ന് നിരത്താൻ പറഞ്ഞു. അവരൊക്കെ ആരായിരുന്നൊന്നും അറിയാൻ എന്തിനാ അഭിമാനം കൊള്ളാൻ? മന്ത്രവാദി മെടുക്കനല്ലയോ. അവൻ കാര്യമായിട്ട് ചൊല്ലി ചൊലുത്തി കാര്യമായിട്ട് വിളിച്ചിറക്കി പറഞ്ഞു, ദാണ്ട വന്ന് നിൽക്കുന്നു പറഞ്ഞു. ആരാ? പൂണൂൽധാരികള്. എത്ര? 12. എന്ത് ചെയ്ത് അവൻ നിരന്ന് നിൽക്കുന്നു. ഇവറ്റകൾക്ക് വല്ലതും കൊടുത്തെങ്കിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ ആചാരം എന്തോ കൊടുക്കണം എന്ന് ചോദിച്ചു. 50 രൂപയും അതിൻ്റെ വെറ്റയും പാക്കും പിന്നെ കുറച്ച് കള്ളും എല്ലാം കൂടെ വെക്കണമെന്ന് പറഞ്ഞു. ഓ ഉടനെ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ ഇതെല്ലാം അവിടെ തൊട്ടെടുത്ത് വെച്ചു. ഉടനെ എല്ലാം റെഡി. അവരെ പറഞ്ഞു വിട്ടെത്തി പറഞ്ഞു, ആശാനെ ഒരു തലമുറയുടെ പുറകോട്ട് നോക്കാൻ പറഞ്ഞു. ഒരു തലമുറയുടെ പുറകോട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, അത് തന്നെ അടുത്ത പാർട്ടിയും പൂണുരിട്ടുണ്ടാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓഹോ അവർ വളരെ സന്തോഷമായി. അവരെയും പറഞ്ഞു വിടാൻ 50 രൂപയും അതിൻ്റെ പാക്കും പറ്റേയും കള്ളും. അടുത്ത ഒരു തലമുറയോടെ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം മൂന്നാമതും വന്ന് നിൽക്കുന്നു പൂണൂൽധാരികൾ. അവർക്ക് സന്തോഷം, പരമ്പരാഗതമായി ഞങ്ങൾ ഇത് തന്നെ. ഒരു ഒരു കുബുദ്ധി കയറി പറഞ്ഞു, എന്തായാലും ഇത്രയായി. നാലാമതൊരു തലമുറയോടെ നോക്കാൻ പറഞ്ഞു. നാലാമത്തെ തലമുറ നോക്കിയപ്പോൾ ആശാൻ അനങ്ങാതെ ഇരിപ്പിരുന്നു ഇങ്ങനെ. എന്താ ആശാനെ മിണ്ടാതിരിക്കുന്നത്? വല്ലതും കണ്ടാ പറയാതിരിക്കരുത്. ആശാൻ ആള് വന്നില്ല, ആള് വന്നിട്ടുണ്ട്. പിന്നെ വേഷത്തിന് സ്വല്പം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ആ എന്താ ആശാനെ വേഷത്തിന് വ്യത്യാസം മറ്റൊന്നുമല്ല, തോളത്തൊരു ചാക്കാണ് കയ്യിലൊരു പാറയാണെന്ന് പറഞ്ഞു. എലിയെ പിടിക്കാൻ പോയിച്ച് വന്നതാ.
എലിയെ പിടിക്കാൻ പോയച്ച് വന്ന വരവായി വരവ്.
ഒന്നച്ചോ എലിയെ പിടിക്കാൻ പോയച്ച് വന്നെങ്കിൽ ചാക്ക്. നമ്മുടെ നാട്ടിലെ പറഞ്ഞ പേര് വേടൻ. തോളത്തൊരു ചാക്കും കയ്യിലൊരു ഭാര വന്നിക്കുക. അവൻ പറയുന്നു, ഞാനാ ഇതിൻ്റെ മുൻതലമുറ റെഡി, ചാക്കും ഭാരയും. ഉടനെ പറഞ്ഞ് നിർത്തിയേക്കാം മതി, ഇനി ഒറ്റ ഉറക്കം പോലും നോക്കണ്ട മതി. സഹോദരിമാരെ സഹോദരന്മാരെ, നിനക്കിന്ന് രാത്രി പറയാനുള്ള പാരമ്പര്യം പൂണൂലിൻ്റെതല്ല കേട്ടോ, മറ്റേ പള്ളിയുടെ മതിലല്ല. എനിക്കിന്ന് രാത്രി പറയാനുള്ള പാരമ്പര്യം, വ്യർത്ഥവും പിതൃ പാരമ്പര്യമായുള്ള നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തവനായ ഒരുവനുണ്ട്. ഹല്ലേലൂയാ. അവന്റെ പേരാണ് നസ്രനായ യേശു. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കരങ്ങൾ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒന്ന് സ്തുതിച്ച് നടത്താതെ അല്പസമയം കരങ്ങൾ ഉയർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഇന്ന് രാത്രി കരം ഉയർത്താൻ തൻ്റെ ഇടമില്ലെങ്കിൽ ഇന്ന് രാത്രി തൻ്റെ ഇടം പ്രാപിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകാവൂ. എൻ്റെ പാപം പോക്കി എൻ്റെ കർത്താവേ, എൻ്റെ പിതൃ പാരമ്പര്യത്തിൽ എന്നെ വിടുവിച്ച കർത്താവേ, എൻ്റെ ബന്ധനങ്ങൾ എന്നെ വിടുവിച്ച കർത്താവേ, എൻ്റെ വ്യർത്ഥമായ നടപ്പിൽ എന്നെ വിടുവിച്ച കർത്താവേ. ഹല്ലേലൂയാ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. വിടുവിപ്പാൻ നീ യോഗ്യൻ, 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 യോഗ്യൻ.
വ്യർത്ഥവും പിതൃ പാരമ്പര്യമുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഇത് കേൾക്കുമ്പോഴേ അറിയാം ന്യായപ്രമാണത്തിനിട്ട് നല്ലൊരു കൊട്ട.
ന്യായപ്രമാണം പറയാ, അരച്ചേക്കല് വെള്ളിയുണ്ട്, ഞാൻ ഇപ്പൊ പണി പറ്റിച്ചു തരാൻ കിട്ടൂ. ഇവിടെ നിന്നോട് പറയുകയാണ്, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ.
ഹല്ലേലൂയ. വിലയേറിയ രക്തത്തിന്റെ പരിണിതഫലമായി, രക്തത്തിന്റെ വിലകളായി ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ടവരായി തീരുവോൻ. സ്വർഗം നമ്മെ അനുവദിച്ചോർത്ത് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ.
വീണ്ടെടുത്തത് മാത്രമല്ല, അവന്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തത് മാത്രമല്ല, വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മെ മുദ്രിതന്മാരാക്കി നിർത്തിയിരിക്കുക. ഈ രക്തം തന്നെ ഈടുവെച്ചതിന് കാരണമുണ്ട്. ഇത് വിലയേറിയ രക്തമാണ്. അവന്റെ രക്തത്തിന് വിലയുള്ളത് കൊണ്ടാണ് നമ്മെ വീണ്ടെടുക്കാൻ ഒത്തത്. നിങ്ങൾ ആരെങ്കിലും കടയിൽ പോയി ഒരു 10,000 ഡോളറിന്റെ സാധനം അങ്ങ് വാങ്ങിച്ചെന്നിരിക്കട്ടെ, സാമാഷിലോട്ട് ചെന്നു, അതാ മ്യൂസിക് കട. ഞാനിപ്പോ 2-3 പ്രാവശ്യം പോയി എല്ലാം കണ്ടെച്ചിഞ്ഞ് പോരുകയും ചെയ്തു. അല്ല പിന്നെ വാങ്ങിക്കാൻ കാശ് വേണ്ട, എല്ലാം ഒന്ന് കയറി ഇറങ്ങി കാണും, എനിക്കതൊരു സുഖമാണ് ഇതൊക്കെ കാണുന്ന നോക്കെ. അനിയാൻ പോയി കണ്ടെങ്കിൽ പോകും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പോയി അവിടെ നിന്നൊരു 10,000-15,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചെന്നിരിക്കട്ടെ, അതിനൊക്കെ സാധനം ഉണ്ടോ ഉദ്ദേശിച്ചു. പിന്നെ 36,000 രൂപയുടെ മിക്സർ വരെ അവിടെ ഇരിപ്പുണ്ട്, 36,000 ഡോളറിന്റെ. ചെന്ന് കാണണം, ചുമ്മാ ഇരിക്കുമല്ലോ അവിടെയൊക്കെ ചെന്ന് കണ്ടെത്തിഞ്ഞ് പോരെ. ഒന്നും വാങ്ങിക്കണ്ട, ഒരു 10,000 ഡോളറിന്റെ വാങ്ങിച്ചു. എന്നിട്ട് കയ്യിലിരിക്കുന്ന കാർഡ് എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഈ കാർഡ് കമ്പ്യൂട്ടറിലോട്ട് കുത്തിയപ്പോൾ കമ്പ്യൂട്ടർ പറഞ്ഞു, എവൻ്റെ കയ്യിൽ ആകെ 1,000 ഡോളറേ ബാങ്കിലുള്ളത്, നിങ്ങൾക്ക് ഈ കാർഡും കാണിച്ചത് ഇറക്കേണ്ടി പോരാവും. നടക്കത്തില്ല, കാരണം നിങ്ങൾക്കതിനുള്ള നിരത ദ്രവ്യം ഇപ്പുറത്തില്ല, വിലയില്ല നിങ്ങളുടെ കാർഡിന്. ഒരു 10-36,000 ഡോളർ കിടക്കുന്ന ഒരുത്തൻ്റെ കാർഡ് ഒന്ന് കുത്തട്ടെ, ആരും ഒന്നും ചോദിക്കത്തില്ല. അവിടെ വെച്ച് തന്നെ സാധനങ്ങൾ വാരിക്കെട്ടി ഇഷ്ടം പോലെ കൊണ്ടുപോരാ. മനുഷ്യൻ്റെ രക്തം, അവൻ്റെ രക്തത്തിലെ പാപം ഇതൊന്ന് പെറുക്കിക്കളയുവാൻ, ഒഴിച്ചു കളയുവാൻ. കാളയുടെ രക്തം കുത്തി നോക്കിയപ്പം ഈടുപിടിപ്പില്ല. കുതിരയുടെ രക്തത്തിന്റെ കാറിൽ കുത്തി നോക്കിയപ്പോ ഈടുപിടിപ്പില്ല. കോഴിയുടെ രക്തത്തിന് ഈടുപിടിപ്പില്ല. അശ്വമേധമോ അജമേധമോ ഗോമേധമോ ഈടുപിടിപ്പില്ലാതിരിക്കവേ നരമേധമായി ഒരിക്കൽ ഇറങ്ങി വന്നു. അല്ലലൂയ്യ. അവന്റെ രക്തത്തേകത പാപമില്ലാത്ത രക്തം, നിഷ്കളങ്ക രക്തം, നിർദോഷ രക്തം, പുണ്യാഹ രക്തം, വിലയേറിയ രക്തം. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഊറ്റി കാൽവരിയുടെ കുലമരത്തിൽ ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ ഇരുമ്പാണികൾക്കിരയായി തീർന്ന നസ്രേനായി യേശുവേ, നിന്റെ വിലയേറിയ രക്തത്തിൽ ഞങ്ങളെ വീണ്ടെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, ഉള്ളടക്കം ചെയ്തുകൊണ്ട്, അവസാനത്തുള്ളി രക്തവും ഈടുവെച്ച് മാനവജാതിക്ക് വേണ്ടി രക്തമൂറ്റിക്കൊടുത്ത് വീണ്ടെടുപ്പ് പോരാ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ച നസ്രേനായി യേശുവേ, തിരുമുൻഭാഗത്തൊഴു കൈകളോടുകൂടി ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിയോഗ്യൻ, 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 നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുപ്പ്. ഓ എൻ വീണ്ടെടുപ്പിൻ നീ മാത്രമല്ല വീണ്ടെടുക്കപ്പെട്ടു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യമാണ്. നമ്മുടെ അന്തരാത്മാവിന് വീണ്ടെടുപ്പ് സാധിച്ചതാ. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഈ സ്റ്റേജ് നിൽക്കാൻ എന്നെ കൊണ്ട് കൊള്ളത്തില്ല, കൊള്ളത്തില്ലെന്ന്. എന്നെ കൊണ്ട് എന്തിന് കൊള്ളിക്കാം, കൊള്ളത്തില്ല. വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ധൈര്യമായി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇതെങ്ങനെ ഉറപ്പ് വരുത്തുന്നോ വായിക്കാം നമുക്ക്. എഫ് എസ് ലേഖനം 1:14 4:30.
നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്.
അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഇന്ന് നാം സാധിക്കപ്പെട്ടവരായി നിലകൊള്ളുന്നു. ഇനി 4:30.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
അമേൻ.
അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്.
നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ച നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മുദ്ര പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാപിച്ചവർക്ക് ഒരു ഉറപ്പുണ്ട് കേട്ടോ, എന്നെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകും. പണ്ട് തടി പറഞ്ഞ പോലെ എന്നെ കൊണ്ടുപോകും. തടിലേലം വിളിക്കാൻ വന്നപ്പോ തടിലേലം വിളിക്കാൻ വന്ന പുള്ളി വട്ടമിട്ട് നോക്കി അളന്ന് തിരിച്ച് പറഞ്ഞു, ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെയുള്ള തടി ലേലം വിളിക്കാൻ തുടങ്ങുകയാണ്. മുതലാളിമാരെല്ലാം വന്ന് നിപ്പുണ്ട്. തടിയെല്ലാം വെട്ടിയെറിച്ചൊക്കെ ഇട്ടിരിക്കുക, എല്ലാം വെട്ടിയിട്ടിരിക്കുക. പക്ഷെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മുതലാളിമാർ വന്ന് ആ തടിയടിപ്പോടെ ഭാഗത്തിങ്ങനെ നിൽക്കുക. നിൽക്കുമ്പോഴാണ് ലേലം വിളി മുറുകി. ഒരു മുതലാളി കയറി ലേലമേറ്റു. ലേലമേറ്റപ്പോൾ അഡ്വാൻസ് കൊടുത്ത് കാര്യങ്ങൾ ക്രമപ്പെടുത്തി ഇനി ബാക്കി പണം കൊണ്ട് വരാമെന്നു പറഞ്ഞ് പോകുന്നതിന് മുമ്പായി മുതലാളിയുടെ ജോലിക്കാർ ഒരു പണി ഒപ്പിച്ചു. മുതലാളി വിളിച്ചു പറഞ്ഞു, എന്താണ്ട് അവിടെ മുതൽ ഇവിടം വരെ കിടക്കുന്ന തടി നമ്മുടെ വകയാണ്. മുതലാളിയുടെ വേലക്കാരിങ്ങോട്ട് വന്ന് തടി ഒന്ന് ക്രമപ്പെടുത്തി ഒന്ന് വെട്ടി അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചെത്തിയിട്ട് മുതലാളിയുടെ പേരിൻ്റെ രണ്ടക്കം അങ്ങോട്ട് അടിച്ചു. ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പോയപ്പോ മറ്റേ തടിയെല്ലാം അവിടെ കിടന്നുണ്ട്. ചോദിക്കാ, അതെന്താ ദോശാമ്മ ആ ഇടിക്കുന്നേ, നിങ്ങൾ കിടന്ന് ഇടിക്കുന്ന എന്തുവാ ദോശാമ്മേ? അപ്പൊ മറ്റേ ഈ ഇടിയേറ്റ തടി പറയുക, എൻ്റെ കുഞ്ഞേ നമ്മളെല്ലാം കൂടെ ആയി കിടക്കുന്നതെങ്കിലും ഞങ്ങൾക്കേറ്റ ഈ സംഗതി പറഞ്ഞുതരാം. ഇത്ര നാളിനകം ലേലം വിളിച്ച മുതലാളി മടങ്ങി വരും. ഞങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മുദ്രയുണ്ടല്ലോ, ഇത് ഞങ്ങൾ അവന്റെ വകയാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ്. ഇത് ഞങ്ങൾ അവന്റെ വകയാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ്.
ഞങ്ങൾ അവന്റെ വകയാണ്. ഇത് ഏറ്റ നാളെ മുതൽ
ഞങ്ങൾക്കൊരു പ്രത്യേക പാട്ടും ഞങ്ങൾക്കൊരു പ്രത്യേക ആരാധനയും ഞങ്ങൾക്കൊരു പ്രത്യേക ആനന്ദവും തടിയെല്ലാം കൂടെ കിടന്നുകൊണ്ട് പറയുക, എന്താനന്ദം എനിക്ക് എന്താനന്ദവും പ്രിയ യേശുവൻ കൂടെയുള്ള വസം, ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷം ആം പുതു ജീവിതം, സന്താപമേറുമേ ലോകം ഞാനാകിലും സ്വാതന്ത്ര്യ ശുഭം, എന്താനന്ദം എനിക്ക് എന്താനന്ദം പ്രിയ യേശുവൻ കൂടെയുള്ള വസം. അവര് പറയാ, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോവുകയെന്നോ? അപ്പൊ പറയാ, ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്ന് സ്നാനപ്പെട്ടതിന് വല്ലവരും വെറുത്താലേ, ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്ന് കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തോ, കൂട്ടത്തോടെ വിട്ടു പോയി വിട്ടാലും കൂട്ടായി യേശുയെ എന്താനന്ദം എനിക്ക് എന്താനന്ദം പ്രിയ യേശുവിൽ കൂടെയുള്ള വാസം, ഓ ചിന്താതീതം അതും മനോഹരം, എന്ത് സന്തോഷം ആ പുതു ജീവിതം, സന്താപമേറുമേ ലോകം ഞാനാകിലും സ്വാതന്ത്ര്യ ശുഭം, എന്താനന്ദം എനിക്ക് എന്താനന്ദം പ്രിയ യേശുവിൽ കൂടെയുള്ള വാസം. പാട്ടും പാടി ഇരുന്നപ്പോഴുണ്ട് വണ്ടി, മുതലാളിയുടെ വണ്ടി, മുതലാളിയുടെ വണ്ടി ഡിപ്പോയിലേക്ക് കുതിച്ചു. ഇതിനിടയിൽ ഡിപ്പോ മുതലാളിയും തടി വാങ്ങിയ മുതലാളിയും തമ്മിൽ ഇടപാടുകൾ തീർത്തു. സകല തടികളെയും മുദ്രയേറ്റതിനെയൊക്കെ വാരിക്കെട്ടി കൊണ്ടുപോയി, മൊത്ത എണ്ണത്തെയും വാരിക്കെട്ടി കൊണ്ടുപോയി. കാരണം നിനക്ക് വേണ്ടി മുതൽ മുടക്കി, നിനക്ക് വേണ്ടി മുദ്രയിട്ടു. സോരേ, ഇന്ന് രാത്രി മുതൽ മുടക്കിയവന്റെ മുദ്ര നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ടോ? സഹോദരന്മാരെ, മുതൽ മുടക്കിയവന്റെ മുദ്ര നിന്റെ ഉള്ളിൽ പ്രാപിച്ചിട്ടുണ്ടോ? ദൈവജനത്തിന് അതിപ്രധാനമായി രണ്ട് മുദ്രകളെ തിരിക്കണം. ഒന്ന്, ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്ര. രണ്ട്, ശരീരത്തിൽ ചൂടടയാളം. യേശുവിന്റെ മുദ്ര, യേശുവിന്റെ ചൂടടയാളം എന്റെയും ശരീരത്ത് വഹിക്കണം. ഞാൻ അതിനായി എന്നെ ഏൽപ്പിക്കുന്നു, അതിനായി പ്രതിഷ്ഠിക്കുന്നു. വീണ്ടെടുപ്പിന്റെ ദിവസത്തിന് വേണ്ടി ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവളായി, വീണ്ടെടുക്കപ്പെട്ടവനായി, ഉലകത്തിലൊരു ജീവിതത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞ് പ്രതിഷ്ഠ ചെയ്യുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നു? ഇന്ന് രാത്രി ദൈവത്തിന്റെ മുദ്ര ഏൽക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ മുദ്ര ഇന്ന് രാത്രി ഏൽക്കേണ്ടതിന് വേണ്ടി. 16 വർഷത്തെ പെന്തിക്കോസുകാര, ഇതുവരെ നീ പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ചില്ലല്ലോ, ഇന്ന് രാത്രി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമോ? യേശു ഇന്ന് രാത്രി നിന്നെ തൊടുവാൻ തുടങ്ങുകയാണ്.
ഈ യോഗ്യൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കാരാ കെട്ടിപ്പിടിച്ച് വിളിച്ചു പറയണം, അവൻ എനിക്ക് രക്ഷിതാവാ. പൊന്നോമന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയണം, അവനെ രക്ഷിപ്പാൻ, അവൻ എന്നെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യമായ വചനവും തന്നെ. ഇന്ന് രാത്രി യേശുവുമായുള്ള നിങ്ങളുടെ ബന്ധം എന്ത്? നസ്രേനായ യേശുമായുള്ള നിങ്ങളുടെ ബന്ധം, കഴിഞ്ഞകാല പരിചയങ്ങളുടെ ബന്ധമോ? സഹോദരിമാരെ, സഹോദരന്മാരെ, ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ബന്ധമാണോ യേശുവുമായി? നിരാത്രി തനിത്തനിയായി ചിന്തിക്കൂ, യേശുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നിരാത്രി യേശുവിൻ്റെ പൊന്നോമന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിറകണ്ണുകളോടുകൂടി വിളിച്ചു പറ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം പോക്കി എന്നെ വിടുവിക്കുവാൻ പാപപരിഹാരവാനായ യേശുവേ അങ്ങ് ഇപ്പാരിടത്തിലേക്ക് കടന്നു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ അങ്ങ് യോഗ്യനാണ്. അങ്ങ് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നു. കണ്ണുകളെ മൂടാം, പ്രാർത്ഥനയ്ക്കായി നമ്മെ ഒരുക്കാം. പ്രയസ്ഥലം, യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പാപാന്തരം രൂപാന്തരം എടുത്തു മാറാകട്ടെ. ഇന്ന് രാത്രി വിടുതൽ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തെ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ പാപമോചനം പ്രാപിച്ചു എന്ന് ധൈര്യമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളും യേശുവിങ്ങളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവരാണ്, അർഹിക്കുന്നവരാണ്. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, രോഗികളായി ഇന്ന് രാത്രി നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. സാരമില്ല, വിടിവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്.